डिस्कोर्स डे नये സാധനയുടെ ഒമ്പതാം ദിവസം പരിസമാപിച്ചു. ഒമ്പതാം ദിവസം പരിസമാപിച്ചു. ഇനി ശിബിരത്തിൽ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ശിബിരം സമാപിക്കുന്നതിന് മുൻപ് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ പഠിച്ച വിദ്യ എന്താണ്? സ്വന്തം സഹജമായ സ്വാഭാവികമായ ശ്വാസത്തെക്കുറിച്ച് ജാഗരൂകരായിരിക്കുക. മറ്റൊന്ന്, ശരീരത്തിലുണ്ടാകുന്ന സംവേദനകളെ ഭോക്താഭാവത്തിലല്ല, ദുഷ്ടാഭാവത്തിൽ, അതായത് തടസ്ഥഭാവത്തിൽ അറിയുക. അതിൻ്റെ അനിത്യസ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് സമതയിൽ സ്ഥിതമായിരിക്കുക. ഈ രണ്ട് തരത്തിലുള്ള സാധന ഇവിടെ പഠിച്ചു. അതിൻ്റെ ലാഭം ജീവിതത്തിൽ എന്തായിരിക്കും? ധർമ്മം ജീവിതത്തിൽ പകർന്നില്ല എങ്കിൽ മനസ്സിലാക്കണം, അത് ധർമ്മമല്ല. അപ്പോൾ ധർമ്മത്തിൻ്റെ പേരിൽ മറ്റൊരു ചതിയുമായി. ഇതും ഒരു കർമ്മകാന്ഡമായി. പത്ത് ദിവസത്തെ ഏതോ ഒരു ശിബിരത്തിൽ പോയി വന്നു. ഞാൻ ഒരുപാട് പാപം കഴുകിപ്പോന്നു. ഞാൻ നിർമ്മലനായി, സന്തായി. അങ്ങനെയൊരു നാട്യം. ഒരു ലാഭവുമുണ്ടായില്ല. ധാരണം ചെയ്തെങ്കിൽ മാത്രം ജീവിതത്തിൽ ധർമ്മം വന്നു തുടങ്ങി. ഈ സാധന കൊണ്ട് ജീവിതത്തിൽ ലാഭമുണ്ടായോ ഇല്ലയോ അത് ഈ അളവുകോലുപയോഗിച്ച് അളക്കണം. എൻ്റെ ജീവിതം നേരത്തേക്കാളും മാറി. കൂടുതൽ സുഖശാന്തമായ ജീവിതമായി തുടങ്ങിയോ? വ്യാകുലതകൾ ജീവിതത്തിലുണ്ടായിരിക്കും. ഇഷ്ടമുള്ളത് സംഭവിച്ചില്ലെങ്കിൽ വ്യാകുലമാകുക. ആ വ്യാകുലത നേരത്തേക്കാളും കുറഞ്ഞു വരുന്നു. ഞാൻ സ്വയം സുഖശാന്തമായ ജീവിതം നയിച്ചു തുടങ്ങി. മറ്റുള്ളവർക്കും സുഖശാന്തമായ വാതാവരണം നിർമ്മിച്ചു തുടങ്ങി. എന്നെക്കൊണ്ട്, ഞാൻ കാരണം ഒരാളും അശാന്തമോ ദുഃഖിയോ ആകുന്നില്ല. ഞാൻ മൂലം മറ്റുള്ളവർ ശാന്തരാകുന്നതേയുള്ളൂ, സുഖമേ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ സത്യത്തിൽ കണ്ടു തുടങ്ങിയോ? സത്യത്തിൽ ഇങ്ങനെയായി തുടങ്ങി. കുറച്ചു കുറച്ചു മാത്രമായിരിക്കാം. നേരത്തേതിൽ നിന്നും പുരോഗമനമുണ്ട്, കുറേശ്ശെയാണ്. പുരോഗമനമുണ്ടാകണ്ടേ? ഒട്ടും പുരോഗതിയില്ല. പഴയതുപോലെ തന്നെ എങ്കിൽ വീണ്ടും മറ്റൊരഭിമാനം മാത്രം. ഞാൻ വിവശിയായി തീർന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ പത്ത് ദിവസത്തെ സാധന ചെയ്തിട്ടാണ് വന്നത്. വലിയ ധർമ്മവാനായി. ഇങ്ങനെയെങ്കിൽ തെറ്റിദ്ധാരണയാണ്, കർമ്മകാന്ഡമായിത്തീരും. ഒരു കാര്യവുമില്ല. ഈ സാധനയെ എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പകർത്താം? ജീവിതത്തിൽ പകർത്തി എങ്ങനെ എല്ലാ ദുഃഖവും അകറ്റാം? എൻ്റെ ദുഃഖവും വ്യാകുലതയും അശാന്തിയും അകറ്റാം. മറ്റുള്ളവരുടെ ദുഃഖം അകറ്റുന്നതിൽ, അശാന്തി അകറ്റുന്നതിൽ, വ്യാകുലത അകറ്റുന്നതിൽ എങ്ങനെ സഹായകമാകാം? ഈ സാധന എന്താണെന്ന് മനസ്സിലാക്കണം. വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് പോകണം. ഒരു വശത്ത് പരിശീലിക്കുകയാണ്, അനുഭവിക്കുകയാണ്. മറുവശത്ത് ബുദ്ധിയുടെ തലത്തിൽ കാര്യം മനസ്സിലാക്കുകയുമാണ്. ഭാരതം വളരെ പുരാതനമായ രാജ്യമാണ്. ഋഷിമാരുടെ, മുനിമാരുടെ, സന്തുമാരുടെ, സത്പുരുഷന്മാരുടെ, മഹാപുരുഷന്മാരുടെ, അർഹതന്മാരുടെ, ബുദ്ധന്മാരുടെ നാട്. ഭാരതത്തിൽ എത്രമാത്രം ഋഷിമാരുണ്ടായിട്ടുണ്ട്! ഋഷിശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ വലിയ വൈജ്ഞാനികനെന്നായിരുന്നു. റിസർച്ച് സയൻറ്റിസ്റ്റ്, സത്യത്തിൻ്റെ അനുസന്ധാനം ചെയ്യുന്നവർ. ഇന്നത്തെ പാശ്ചാത്യ വൈജ്ഞാനികർ സത്യമന്വേഷിക്കുന്നത് വെളിയിലുള്ള വസ്തു, സ്ഥിതി, സംഭവം, ഇവിടെയെല്ലാമാണ് അനുസന്ധാനം ചെയ്യുന്നത്. ചെറിയ കഷ്ണമാക്കി കഷ്ണമാക്കി അതിൻ്റെ സത്യത്തെ വളരെ നല്ലതുപോലെ അറിയുന്നു. അതിനെ ഉപയോഗിക്കുന്നു. തൻ്റെ അറിവ് ഉപയോഗിച്ച് ആളുകൾക്ക് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. കുറച്ച് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വളരെ ഹാനിയുമുണ്ടാകുന്നുണ്ട്. ഭാരതത്തിലെ ഋഷികൾ ഇതിന് മഹത്വം കൊടുത്തില്ല. തൻ്റെ ഉള്ളിൽ സത്യത്തിൻ്റെ അനുസന്ധാനം നടത്തണം. ഋഷിശബ്ദത്തിൻ്റെ അർത്ഥം ഋതിൻ്റെ ഏഷണ. ഗവേഷണം ചെയ്യുന്നു, പര്യവേഷണം ചെയ്യുന്നു. അതായത് ഈ ഋതി എന്താണ്? പ്രകൃതിയുടെ നിയമമെന്താണ്? അതിനെ അനുഭൂതിയുടെ തലത്തിൽ അറിഞ്ഞാൽ ഋഷിയായി. എന്തിനു വേണ്ടിയാണ് ഋതിൻ്റെ ഗവേഷണം ചെയ്യുന്നത്? ഇത് സർവ്വസാമാന്യമായ കാര്യമാണ്. ആരും ദുഃഖിതരാകുവാൻ ഇഷ്ടപ്പെടുന്നില്ല, വ്യാകുലരായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്രാണികളുടെ സ്വഭാവമാണ് എങ്ങനെ വ്യാകുലതയിൽ നിന്നും രക്ഷപ്പെടുക എന്നത്. വ്യാകുലതയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ച് ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നു. അപ്പോൾ ഒരു കാര്യം സ്പഷ്ടമായി അറിയും. തൻ്റെ വ്യാകുലതയുടെ കാരണം ദൂരമായാൽ വ്യാകുലതയും ദൂരമാകും. വ്യാകുലതയിൽ നിന്നും രക്ഷപ്പെടാമെന്നാഗ്രഹിക്കുന്ന വ്യക്തി തൻ്റെ വ്യാകുലതയുടെ കാരണം അകറ്റുവാൻ പ്രയത്നിക്കുന്നു. പക്ഷേ വ്യാകുലതയുടെ ശരിയായ കാരണം കണ്ടുപിടിക്കുന്നതിലാണ് പ്രയാസമുണ്ടാകുന്നത്. കാരണം വ്യക്തമാകുന്നില്ല. വ്യാകുലതയുടെ കാരണം വെളിയിലുള്ള വ്യക്തിയിൽ, വസ്തുവിൽ, ഏതെങ്കിലും സ്വഭാവത്തിൽ, ഏതെങ്കിലും പരിസ്ഥിതിയിൽ കാണുന്നു. ഇതങ്ങനെയായതുകൊണ്ടാണ്, ഈ അനിഷ്ട സംഭവമുണ്ടായതുകൊണ്ടാണ്, ഇഷ്ടമുള്ളത് സംഭവിക്കാതിരുന്നതുകൊണ്ടാണ് ഞാൻ വ്യാകുലനായത്. ഈ വ്യക്തി എന്നോട് മോശമായി പെരുമാറിയതുകൊണ്ടാണ് ഞാൻ വ്യാകുലനായത്. അങ്ങനെ തൻ്റെ വ്യാകുലതയുടെ കാരണം വെളിയിലുള്ള വസ്തുവിൽ, വ്യക്തിയിൽ, സ്ഥിതിയിൽ, സംഭവങ്ങളിൽ കാണുന്നു. ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഇതുമാത്രം: വ്യാകുലതയുടെ കാരണം അകറ്റുക, വെളിയിലുള്ള വസ്തു, വ്യക്തി, സ്ഥിതി, ഇവയെല്ലാം തനിക്കനുകൂലമായി എങ്ങനെ മാറ്റാം. മുഴുവനും പ്രയത്നവും മുഴുവനും ശക്തിയും മുഴുവനും പരിശ്രമങ്ങളും ജീവിതം മുഴുവനും ഈ ജോലി ചെയ്യുന്നു. എങ്ങനെ ഇവ മനോനുകൂലമാക്കി തീർക്കാം? ഓരോ വ്യക്തിയും പറയുന്നത്, എൻ്റെ ഭാര്യ ഒന്ന് നന്നായാൽ മതി, എൻ്റെ ദുഃഖം തീരും, എൻ്റെ കുടുംബത്തിൽ വലിയ ശാന്തി ലഭിക്കും. ഭാര്യയോട് ചോദിച്ചാൽ പറയും, ഭർത്താവൊന്ന് നന്നായാൽ മതി, അച്ഛൻ പറയും. മകൻ നന്നായാൽ മതി, മകൻ പറയും. അച്ഛൻ നന്നായാൽ മതി, അയൽപ്പക്കത്തുകാർ പറയും. അയൽപ്പക്കം നന്നായാൽ മതി, അടുത്തയാൾ നന്നായാൽ മതി. അയാളിൽ എന്തെങ്കിലും കുറവുണ്ട്, കുറ്റമുണ്ട്. കുറ്റം എന്താണെന്ന് വച്ചാൽ, അയാൾ എനിക്ക് അനുകൂലമായി പെരുമാറുന്നില്ല. വളരെ ലളിതമായ കാര്യം. എൻ്റെ മനസ്സിനിണങ്ങിയ കാര്യം നല്ലതും എൻ്റെ മനസ്സിനിണങ്ങാത്ത കാര്യം ചീത്തയും. അപ്പോൾ എൻ്റെ മനസ്സിനിണങ്ങിയ കാര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? വലിയ ബലം പ്രയോഗിക്കും. ഇയാൾ എനിക്ക് അനുകൂലമായി എങ്ങനെ പ്രവർത്തിക്കും? പക്ഷേ മനുഷ്യൻ സ്വന്തം യജമാനനാണ്. അത്താഹി അത്തനോ നാഥോ. മറ്റുള്ളവരുടെ യജമാനനല്ല. നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ മാറ്റും? മനസ്സിലാകില്ല. വലിയ ശക്തി ഉപയോഗിക്കും. ശരി, എങ്ങനെയെങ്കിലും സഫലമായാൽ, അയാളെ മാറ്റിയെടുത്താൽ, ഇപ്പോൾ എന്താണ് ഉറപ്പ്? ഇയാൾ മാറി, പക്ഷേ മറ്റാരും തനിക്കെതിരായി തീരുകയില്ല എന്ന്. മറ്റൊരാൾ ചെയ്താൽ അയാളെ മാറ്റുമോ? മൂന്നാമതൊരാൾ ചെയ്താൽ അയാളെ മാറ്റുമോ? ഇഷ്ടമുള്ളത് മാത്രം എവിടെ നടക്കാൻ? സമ്പൂർണ്ണ വിശ്വത്തിന് ഒരു ഏക ഛത്രാധിപതിയുണ്ടായാൽ ഏറ്റവും വലിയ ശക്തിശാലി. അയാളുടെ ജീവിതത്തിലും എല്ലാം മനസ്സിനിണങ്ങിയതേ സംഭവിക്കൂ എന്ന് സാധ്യമല്ല. മനസ്സിനിണങ്ങിയതും ഇണങ്ങാത്തതും സംഭവിക്കും. മനസ്സിനിണങ്ങാത്തവയാണ് അധികവും സംഭവിക്കുന്നത്. മനസ്സിനിണങ്ങാത്തത് അധികം സംഭവിക്കുവാൻ കാരണമെന്താണ്? കാരണം മനസ്സിനിണങ്ങിയ ഒന്ന് സാധിച്ചു കഴിയുമ്പോൾ മനസ്സിൻ്റെ സ്വഭാവമാണ് ആഗ്രഹിക്കുക എന്നത്. അത് പൂർണ്ണമായുടനെ അടുത്തതാഗ്രഹിച്ചു തുടങ്ങും. അങ്ങനെയെങ്കിൽ മനസ്സിനിണങ്ങിയ എല്ലാം എങ്ങനെ സാധിക്കും? കഠിനത വരും, വ്യാകുലത വരിക തന്നെ ചെയ്യും. ഈ പ്രയത്നം വെളിയിലുള്ള സ്ഥിതികൾ മാറ്റിയിട്ട്, വ്യക്തികളെ മാറ്റിയിട്ട് സ്വന്തം ദുഃഖത്തിൽ നിന്നും മുക്തി നേടാം. ഇത് വലിയ തെറ്റായ ദൃഷ്ടികോണാണ്. ഇക്കാര്യം നമ്മളുടെ ഋഷിമാരും മുനിമാരും സന്തുമാരും വളരെ നല്ലതുപോലെ മനസ്സിലാക്കി. കാര്യം മനസ്സിലാക്കി. ദുഃഖം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. സംഭവം വെളിയിലാണ് നടക്കുന്നത്, ദുഃഖം നമ്മുടെ ഉള്ളിലും. അപ്പോൾ ദുഃഖിതരാകുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ടോ? വ്യക്തി സ്വന്തം ഉള്ളിൽ നോക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഉള്ളിൽ നോക്കുന്നതിനുള്ള ജോലി കുറച്ചെങ്കിലും ചെയ്താൽ, അയാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും, വികാരമുണർന്നില്ലേ, സംഭവം വെളിയിൽ സംഭവിച്ചു, ഞാൻ വികാരമുള്ളിലുണർത്തി, ക്രോധമുണർന്നു, ദ്വേഷമുണർന്നു, ഈർഷ്യയുണർന്നു, രാഗമുണർന്നു, കാമമുണർന്നു, ഭയമുണർന്നു, അഹങ്കാരമുണർന്നു, ഏതെങ്കിലും വികാരമുണർന്നു. ഈ വികാരമുണർന്നാൽ വ്യാകുലമായി. സംഭവം അതുതന്നെ ഉണ്ടാകട്ടെ, ഞാൻ വികാരമുണർത്തുകയില്ല, ഞാൻ വ്യാകുലനാകുകയില്ല. ഈ കാര്യം വളരെ വേഗം മനസ്സിലാക്കിയാൽ തടസ്ഥഭാവത്തിൽ ഉള്ളിൽ സത്യം നോക്കുന്ന ജോലിയുടെ ആദ്യ കാൽവയ്പ് നടത്തുന്നയാൾക്ക് തന്നെ മനസ്സിലാകും. ദുഃഖിക്കുവാനുള്ള കാരണം ഉള്ളിൽ വികാരമുണർത്തിയതാണ്. ഇനി എന്തു ചെയ്യും? ഈ വികാരങ്ങളിൽ നിന്നും എങ്ങനെ മുക്തി നേടാം? ഭാരതത്തിലെ ഋഷികൾ, മുനിമാർ ഈ അന്വേഷണമാണ് നടത്തിയത്. വികാരങ്ങളിൽ നിന്നും എങ്ങനെ മുക്തി നേടാം? ക്രോധമുണർന്നു, വ്യാകുലമായി. ക്രോധത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാം? അനേകം പ്രയോഗങ്ങൾ ചെയ്ത് അതിൻ്റേതായ ലാഭവുമുണ്ടായി. അതിലൊന്ന്, ക്രോധമുണർന്നു, നിങ്ങൾ വ്യാകുലനായി. എങ്കിൽ ഏത് സംഭവം മൂലം? ആ സംഭവം മറക്കുക. മനസ്സിനെ മറ്റേതെങ്കിലും ജോലിയിൽ വ്യാപൃതനാക്കുക. ഏതോ സംഭവത്തിൽ ക്രോധമുണർന്നു, നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റുപോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. മനസ്സ് വെള്ളം കുടിക്കുന്നതിലായി ക്രോധം സ്വയം കുറഞ്ഞു. എന്നാൽ കുഴപ്പമതല്ല, ഒരാൾക്ക് ക്രോധമുണ്ടായി, ആർക്കാണ് വെള്ളം കുടിക്കണമെന്ന് ഓർമ്മയുണ്ടാകുക? വെള്ളം കുടിച്ചുകൊണ്ടുമിരിക്കും, ക്രോധം വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടുമിരിക്കും. അങ്ങനെയും ഉണ്ടാകും. കാരണം മനസ്സ് പൂർണ്ണമായും വെള്ളം കുടിക്കുന്നതിൽ ലയിച്ചില്ല. മനസ്സിൻ്റെ വലിയ ഭാഗം ആ ക്രോധത്തിന് കാരണമായ സംഭവത്തിൽ വ്യാപൃതമായിരുന്നു. ശരി, എന്നാൽ സംഖ്യകളിൽ നിന്ന് തുടങ്ങാം. 1, 2, 3, 4. 1, 2, 3, 4. മനസ്സായ എണ്ണത്തിൽ വ്യാപൃതമായി മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടുത്തുക. ഏത് കാരണം കൊണ്ടാണോ ക്രോധമുണ്ടായത് അതിൽ നിന്നും അകറ്റുക. മറ്റേതെങ്കിലും ഉറപ്പിക്കാം. പക്ഷേ കാര്യം ശരിയല്ല. ആദ്യമാദ്യമൊന്നും എണ്ണുന്നതിൽ മനസ്സിനിഷ്ടമുണ്ടാകുകയില്ല, എണ്ണുവാൻ സാധിക്കുകയില്ല, ക്രോധത്തിൽ നിന്നും മുക്തി ലഭിച്ചില്ല. അപ്പോൾ മറ്റൊരു വഴി കണ്ടുപിടിച്ചു. എല്ലാ ആളുകളിലും ഒരു വിശ്വാസം ജനിപ്പിച്ചാൽ ഏതെങ്കിലും ദേവതയോട്, ഏതെങ്കിലും ഈശ്വരനോട്, ഏതെങ്കിലും ബ്രഹ്മാവിനോട്, അല്ലാഹുവിനോട്, ഏതെങ്കിലും സന്ത് മഹാപുരുഷനോട്, ആരോടെങ്കിലും വലിയ ശ്രദ്ധ വിശ്വാസമുണർത്താം. കാരണം ആ വിശ്വാസം വളരെ ആഴത്തിലായിരിക്കും. എപ്പോഴെങ്കിലും മനസ്സിൽ വികാരമുണർന്നാൽ, കാമമുണർന്നാൽ, ഭയമുണർന്നാൽ, ഈർഷ്യ ഉണർന്നാൽ, എന്തുണർന്നാലും മനസ്സിനെ ആ ഉപാസ്യദേവനിൽ, ദേവിയിൽ വ്യാപൃതമാക്കുന്നതിനു വേണ്ടി ആ ദേവൻ്റെ, ദേവിയുടെ പേര് ജപിക്കുവാനാരംഭിക്കാം. കൂടെ കൂടെ 1, 2, 3, 4 എന്നെണ്ണുക പ്രയാസമാണ്. വെള്ളം കുടിച്ച് വികാരങ്ങളിൽ നിന്നും മുക്തി നേടുക പ്രയാസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ദേവി, ദേവതയിൽ വിശ്വാസമുണ്ട്. അവരുടെ പേര് ജപിച്ചാൽ ദുഃഖത്തിൽ നിന്നും മുക്തരാകും. ഇത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പേര് പറഞ്ഞാൽ ദുഃഖമകലും. എന്നാൽ കൂടെ കൂടെ ആ പേര് പറയുക എളുപ്പമാണ്. ക്രോധമുണർന്നു, പേര് ജപിക്കുക. ഇതുകൊണ്ടും ആയില്ലെങ്കിൽ രൂപം, ആകൃതി മനസ്സിൽ ധ്യാനിക്കാം. അങ്ങനെയൊരു രൂപം, കൽപ്പന, ആകൃതി വളരെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതും സ്വല്പം പ്രയോജനപ്പെടും. മറ്റൊരു വിശ്വാസം ഇതിൻ്റെ കൂടെ നിലവിൽ വന്നു. കാര്യം തുടങ്ങിയത് മനസ്സിൽ വികാരമുണർത്തുന്ന കാര്യത്തിൽ നിന്നും മനസ്സിനെ അകറ്റുവാൻ വേണ്ടി നമുക്ക് വിശ്വാസമുള്ളിടത്ത് ഉറപ്പിക്കാം. മനസ്സ് നിൽക്കും, അല്ലെങ്കിൽ മനസ്സിളകും. എന്നിട്ടിത്, ഈ വിശ്വാസം കൂടുതൽ വഷളായി. ഇങ്ങനെ പേര് പറഞ്ഞാൽ ആ ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മത്തിൻ്റെ പേര് കൂടെ കൂടെ പറഞ്ഞാൽ അവർ വളരെ സന്തോഷിക്കും, നമ്മളെ ദുഃഖവിമുക്തരാക്കും. ഇങ്ങനെയുള്ള ഭക്തി കൊണ്ട് നമ്മൾ നമ്മുടെ ഉപാസ്യദേവതയെ, ദേവിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നുവച്ചാൽ ഈ ദൈവം വളരെ മോശമായ അഹങ്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് വളരെ പ്രിയമാണ്. ആ പേര് കൂടെ കൂടെ കേട്ടാൽ വീർത്തു കുമിളയ്ക്കും. എന്നിട്ട് നമ്മളെ തരണം ചെയ്യിപ്പിക്കും, നമ്മളെ ദുഃഖങ്ങളിൽ നിന്നും അകറ്റും. വിശ്വാസം പ്രകടിപ്പിക്കുവാൻ ഉപാസ്യദേവൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം മനസ്സിലാക്കിയില്ല. ചിലർക്ക് തോന്നി ഈ നാമജപവും രൂപസാധനയും കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ആരാണീ ദേവൻ? ആരാണീ ദേവത? ആരാണ് ബ്രഹ്മം? ആരാണ് വന്ന് നമ്മളെ രക്ഷിക്കുന്നത്? അതുകൊണ്ട് മനസ്സിനെ ഏതെങ്കിലും ചിന്തയിൽ മുഴുകിക്കുക. നല്ല വിചാരങ്ങളിൽ മനസ്സിനെ നിർത്തണം. എന്ത് ചിന്തകളിൽ നിർത്തും? ഒരു തരത്തിലുള്ള വിചാരം, ഒരു ഫിലോസഫി, ഒരു തരത്തിലുള്ള ദാർശനിക മാന്യത, വിശ്വാസം ഒരു പരമ്പരയിൽ നടന്നു. അതിൽ മനസ്സുറപ്പിച്ചാൽ മതി. ഈ ആത്മാവ് സത്യമാണ്, നിത്യമാണ്, ധ്രുവമാണ്, ശാശ്വതമാണ്. ബാക്കി സംസാരം അനിത്യം, നശ്വരം. ഈ ശരീരം അനിത്യമാണ്, ഈ ചിത്തവും അനിത്യമാണ്, ഈ അനാവശ്യം പറയുന്നയാളും അനിത്യമാണ്. സംസാരമെല്ലാം മായ, അനിത്യം, മായയാണ്. കേവലം ഇതുമാത്രം സത്യം, ഈ ദാർശനിക വിശ്വാസം, ഇത് നിത്യം. ഇങ്ങനെ കൂടെ കൂടെ ചിന്തനം ചെയ്യുക. ഈ ദാർശനിക വിശ്വാസം ചെറുപ്പം മുതലേ കേട്ടുവന്നതാണ്, വളരെ ഇഷ്ടമായതാണ്. ഇതിനെപ്പറ്റി ചിന്തിച്ചും തുടങ്ങി. അപ്പോൾ ക്രോധമുണർന്നതിൽ നിന്നും മുക്തമായി, വികാരമുണർന്നതിൽ നിന്നും മുക്തമായി, മനസ്സിനെ മറ്റു ജോലികളിൽ ഏർപ്പെടുത്തി. അല്ലെങ്കിൽ ഇത് ഈശ്വരനാണ്, ബ്രഹ്മമാണ്. ബ്രഹ്മമെല്ലായിടത്തും സമാഹിതമാണ്. ഓരോ പ്രാണിയിലും സമാഹിതമായിട്ടുള്ളത് ബ്രഹ്മമാണ്. ആരോട് കോപിക്കാൻ? ശരി, കോപത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇത്തരത്തിലുള്ള ചിന്തനം ചെയ്യുക. ഇങ്ങനെ വികാരങ്ങളിൽ നിന്നും മുക്തി നേടുവാനുള്ള ഭിന്ന ഭിന്ന പ്രയത്നങ്ങൾ ഭാരതത്തിലുണ്ടായി. ഋഷികളും മുനിമാരും പല പ്രകാരത്തിലുള്ള വിധികൾ കണ്ടുപിടിച്ചു. ഭാരതം വളരെ വലിയ മഹാൻ ദേശമാണ്. ഈ നാട്ടിൽ പലതരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്, വൈജ്ഞാനികരുണ്ടായിട്ടുണ്ട്. ആഴത്തിലിറങ്ങിച്ചെന്ന് സ്വന്തമുള്ളിൽ സത്യത്തെ കണ്ടെത്തിയവർ. ഈ ശരീരപ്രപഞ്ചം സമ്പൂർണമായും അതിൻ്റെ അനാലിസിസ് വിശ്ലേഷണം ചെയ്ത് ആ അവസ്ഥ വരെയെത്തി. ശരീരം കേവലം പരമാണു, പരമാണു മാത്രം, അതിൻ്റെ തരംഗങ്ങൾ മാത്രം. അതേപോലെ ഈ ചിത്തമെന്താണ്? ഇതിനെ ചെറുതായി വിഭജനം ചെയ്ത് നോക്കി, തരംഗങ്ങൾ മാത്രം. ഈ ചിത്തവൃത്തികൾ എന്താണ്? ഇതും നോക്കി, തരംഗങ്ങൾ മാത്രം. വിശ്ലേഷണം ചെയ്ത് അനുസന്ധാനം ചെയ്ത് ഇതിനപ്പുറത്തെ അവസ്ഥയിലെത്തി. അതുകൊണ്ടവരെ സർവജ്ഞരെന്ന് പറഞ്ഞു. ഈ അനിത്യക്ഷേത്രം ഇത് മുഴുവനും അറിഞ്ഞു. അറിയാത്തതായി ഒന്നും ബാക്കിയില്ല. ഇതിനപ്പുറത്തുള്ള നിത്യമായതിനെയും കണ്ടു സർവജ്ഞരായി. ഈ ആറിന്ദ്രിയങ്ങളും ഇവരുടെ വിഷയങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു. ആ ക്ഷേത്രത്തെയും അറിഞ്ഞു. അത് മുഴുവനും അനിത്യമായ തലങ്ങളാണ്. വളരെ വിശദമായി അറിഞ്ഞു. അനുഭവം കൊണ്ടറിഞ്ഞു. അതിനപ്പുറത്തു പോയി ഇന്ദ്രിയാതീതമായ അവസ്ഥയെയും അറിഞ്ഞു. അപ്പോൾ സർവജ്ഞനായി, എല്ലാം അറിഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ദേശത്തുണ്ടായിട്ടുണ്ട്. അവരെ ബുദ്ധനെന്നോ അർഹതനെന്നോ സ്ഥിതപ്രജ്ഞനെന്നോ അനാസക്തനെന്നോ സർവജ്ഞനെന്നോ ഏതു പേരിൽ വിളിച്ചാലും എല്ലാമറിഞ്ഞ് അവർക്ക് കാര്യം മനസ്സിലായി. നമ്മൾ നാമം ജപിക്കുമ്പോഴും മനസ്സിനെ മറ്റെവിടെയെങ്കിലും വ്യാപൃതമാക്കുമ്പോഴും ഭജനം കൊണ്ടും കീർത്തനം കൊണ്ടും മനസ്സിനെ മറ്റെവിടെയെങ്കിലും സ്ഥിരമാക്കിയാലും നല്ല ചിന്തനങ്ങളെക്കൊണ്ട് മനസ്സിനെ മാറ്റിയാലും മനസ്സിൻ്റെ ഒരു ഭാഗം മാത്രം അവിടേക്ക് പോകുന്നു. ഈ സംജ്ഞ, ഇൻ്റലക്റ്റ്, ബുദ്ധി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് മാത്രം ആ ജോലിയിലേർപ്പെടുന്നു. എന്നാൽ ബാക്കി അന്തർഭാഗം അതൊന്നും കേൾക്കുകയില്ല. ക്രോധമുണർന്നു, മുഗൾ ഭാഗത്തുള്ള മനസ്സിനെ മറ്റെവിടേക്കെങ്കിലും വ്യാപൃതമാക്കി. നമുക്ക് തോന്നി കോപം പോയി, ക്രോധം പോയില്ലായിരുന്നു, അതിൻ്റെ ദമനം മാത്രമാണുണ്ടായത്. മേലേ നമ്മൾ ലേപനം ചെയ്തു. അതേപോലെ കാമം അമർന്ന് അമർന്ന് താഴെപ്പോയി, ഈർഷ്യ അമർന്നമർന്ന് താഴെപ്പോയി, ഉണർന്ന എല്ലാ വികാരങ്ങളെയും ലേപനത്തിൻ്റെ ഭാരത്താൽ താഴെ അമർത്തിവച്ചു. അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ വികാരങ്ങൾ കുന്നുകൂടുന്നു, മുക്തി കിട്ടുന്നില്ല. അന്തർമനസ്സിൻ്റെ ആഴത്തിലെത്തപ്പെട്ട ഈ വികാരങ്ങൾ സ്ലീപ്പിംഗ് വോൾക്കനോസ് ആണ്. അനിശ്ചയമായവ, ഉറങ്ങിക്കിടക്കുന്നവ. എപ്പോൾ ഉണരും, ഈ ജ്വാലാമുഖി എപ്പോൾ പൊട്ടിത്തെറിക്കും, പറയുവാൻ സാധ്യമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ദുഃഖത്തിൽ നിന്നും മുക്തരായില്ല. ഒളിച്ചോടിയാൽ, പലായനം ചെയ്താൽ സത്യത്തിൽ നിന്നും ദൂരെ പോകുന്നതുകൊണ്ട് മുക്തി കിട്ടുന്നില്ല. സത്യത്തെ നേരിടണം. ഒരു വിധി കിട്ടി, സത്യത്തെ നേരിടുക. ക്രോധം വന്നു, ക്രോധത്തെ നേരിടുക. ക്രോധമാണ്, അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ക്രോധമുണ്ട്. കാമമുണർന്നാൽ കാമമുണർന്നു എന്നറിയുക. ആരോടാണോ ക്രോധമുണ്ടായത്, ഭയം എന്തിനോടാണോ, അതിൻ്റെ ആലംബനത്തെയല്ല. ഭയം ഭയമാണ്. അബ്സ്ട്രാക്ട് ഫിയർ, അബ്സ്ട്രാക്ട് ആങ്കർ, അമൂർത്തമായ ഭയം, അമൂർത്തമായ കാമം, അമൂർത്തമായ ക്രോധം, രൂപമില്ലാത്തവയെ. അതിനെ സാക്ഷീഭാവത്തിൽ നോക്കുക. അങ്ങനെ നോക്കുന്നതോടെ അതിൻ്റെ ബലം കുറയുന്നു. വികാരങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം നമ്മൾ ഉള്ളിലറിയാതെ അതിൻ്റെ സംവർദ്ധനം ചെയ്യുന്ന ജോലി ആരംഭിച്ചതാണ്. മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യുന്നത് എന്ന്. സംവർദ്ധനത്തിൻ്റെ ജോലി തടഞ്ഞ് കേവലം നോക്കുകയാണ്. അതിൻ്റെ ബലം കുറഞ്ഞു കുറഞ്ഞ് ഉണർന്ന വികാരം മാറിപ്പോയി. അത് മാറിയപ്പോൾ വെളിയിലുണ്ടായ ഏതോ സംഭവം മൂലം ഉണർന്ന ക്രോധം മാത്രമല്ല, അതിൻ്റെ കൂടെ ഉള്ളിൽ ക്രോധത്തിൻ്റെ സംസ്കാരം, കൂട്ടിവച്ചിരിക്കുന്ന ക്രോധം മുകളിൽ വന്നു തുടങ്ങും. അതിൻ്റെ കൂടെ വന്ന് ചേരും, ക്രോധം കൂടും. കാരണം ക്രോധത്തിൻ്റെ ഈർഷ്യയുടെ സ്വഭാവമാണ്, രാഗത്തിൻ്റെ ദ്വേഷത്തിൻ്റെ സ്വഭാവമാണ്, മുകളിൽ വരും. അതാതാതിൻ്റെ വികാരമുണർന്നതിനോട് ചേരും. ഇപ്പോൾ നമ്മൾ നോക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴുണ്ടായ ക്രോധവും ക്ഷയമാകും. അകത്തുനിന്നു വന്ന ക്രോധവും കുറച്ചുതീർണമാകുവാൻ, ഇളകിപ്പോകുവാൻ തുടങ്ങും, നിർജ്ജരമാകുവാൻ തുടങ്ങും. പുതിയ ക്രോധം ഉണർന്നതിനെ ദൂരീകരിച്ചു. പഴയവ കുറച്ചുമാത്രമാണ് മുകളിൽ വന്നത്. അതുതീർണമാകും, ക്ഷയമാകും. എത്രമാത്രം പോയോ അത്രയും മുക്തിയായി. അങ്ങനെ അനിശ്ചയവും കുറച്ചു കളഞ്ഞ് പുതിയത് ഉണർന്നതിനെയും കളഞ്ഞു. വളരെ ഉപയോഗമുള്ള കാര്യം കിട്ടി. ഇങ്ങനെ ചെയ്ത് ചെയ്ത് അകത്തുണ്ടായിരുന്ന ശേഖരം മുഴുവനും, ഉറങ്ങിക്കിടന്നവ മുഴുവനും മുകളിൽ വന്ന് നഷ്ടമായി. മുഴുവനും പോയി, മുക്തമായി. വികാരങ്ങളുടെ പേരുപോലും ഇല്ലാതെയായി. മുഖമൊട്ടുമില്ല. കാര്യം ശരിക്കും മനസ്സിലായി. കാരണം അദ്ദേഹം ചെയ്തു നോക്കി. ഇപ്പോൾ ഓരോ വ്യക്തിക്കും അതാണ് ചെയ്യേണ്ടത്. എപ്പോഴെങ്കിലും വികാരമുണർന്നാൽ വികാരത്തിൻ്റെ ആലംബനത്തിൽ നിന്നും മനസ്സിനെ മാറ്റി കേവലം വികാരത്തെ സാക്ഷീഭാവത്തിൽ നോക്കുക. മറ്റേതെങ്കിലും ആലംബനങ്ങളിൽ വ്യാപരിപ്പിച്ച് ഒളിച്ചോട്ടവും നടത്തരുത്. എസ്കേപ്പ് ചെയ്യരുത്. അതിനെ നേരിടണം. പറയുവാൻ വലിയ എളുപ്പം, ചെയ്യാൻ വളരെ പ്രയാസവും. ക്രോധമുണരുമ്പോൾ വലിയ പ്രയാസമാണ്, വളരെ വലിയ വിഷമമാണ്. ക്രോധം അപ്പോൾ തലയിൽ കയറും. അപ്പോൾ പിന്നെ എന്ത് ക്രോധത്തെ നോക്കും? ആ ക്രോധം ഭൂതത്തെപ്പോലെ തലയിലാണ്. അപ്പോൾ എന്തു ചെയ്യും? ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ വച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുവാൻ ഏർപ്പാടാക്കിയാലോ? സാറേ, കണ്ടോ, കോപം വന്നിരിക്കുകയാണ്. ക്രോധത്തിനെ നോക്ക്. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞതുപോലെ ക്രോധത്തെ നോക്കൂ. ക്രോധമല്ലേ വന്നിരിക്കുന്നത്? എങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറിയെ വയ്ക്കും? ശരി, വച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അയാളുടെ ഷിഫ്റ്റിലല്ലേ ജോലി ചെയ്യൂ. കൂടിയാൽ 8 മണിക്കൂർ ക്രോധവുമായി എഴുത്തുകുത്തുകളൊന്നുമില്ല. അതായത് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉള്ളപ്പോൾ മാത്രമേ വരാൻ പാടുള്ളൂ. അയാളില്ലാത്തപ്പോൾ വരരുത്. ക്രോധം 24 മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ശരി, ഒരു പ്രൈവറ്റ് സെക്രട്ടറി കാവലാണ് നമുക്ക് ബോധമുണർത്താൻ. ഓർമ്മിപ്പിക്കുവാൻ. ക്രോധം വന്നു. സെക്രട്ടറി പറഞ്ഞു, സാറേ ക്രോധം, സാറിന് ക്രോധം വന്നിരിക്കുകയാണ്. കേട്ട ഉടൻ അയാൾ കിട്ടുന്നു കൊടുക്കും. വന്നിരിക്കുന്നു പഠിപ്പിക്കുവാൻ. എനിക്കറിയാം എന്തിനാണ് ദേഷ്യം വന്നതെന്ന്. നീ ആര് എന്നെ പഠിപ്പിക്കാൻ? ക്രോധമല്ലേ, ആ സമയത്ത് ബോധമുണ്ടാകുമോ? ബുദ്ധി പ്രവർത്തിക്കുകയില്ല, യാതൊന്നും കേൾക്കുകയില്ല. അല്ല, ഇനി അടിയൊന്നും കൊടുത്തില്ല. നന്നായി ഓർമ്മിപ്പിച്ചത്, വലിയ മംഗളകാരിയായ ജോലിയാണ് ചെയ്തത്. ഭഗവാൻ ബുദ്ധൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ക്രോധത്തെ തന്നെ നോക്കാം, അതിനെ സാക്ഷീഭാവത്തിൽ നോക്കാം. ശരി, എന്തു നോക്കും? ക്രോധത്തിന് നിറമൊന്നുമില്ല, രൂപവുമില്ല, ആകൃതിയില്ല. കണ്ണടച്ച് ക്രോധത്തെ നോക്കുവാൻ കുറച്ചെങ്കിലും ശ്രമിച്ചാൽ എന്ത് കാര്യം കൊണ്ടാണോ ക്രോധമുണ്ടായത്, ഏതാൾ മൂലമാണോ ക്രോധമുണ്ടായത്, ഏത് സംഭവം മൂലമാണോ ക്രോധമുണ്ടായത്, കൂടെ കൂടെ അത് തന്നെ മനസ്സിൽ വരും. അയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ ചെയ്തു, ഇന്ന കാര്യം അങ്ങനെയായി. നീ ക്രോധത്തിനെയല്ലോ, ക്രോധത്തിൻ്റെ ആലംബനത്തെയല്ലേ നോക്കുന്നത്? ക്രോധത്തിൻ്റെ ആലംബനം ക്രോധമുണർത്തുന്നതല്ലേ? ക്രോധത്തെ ഉദ്ദീപിപ്പിക്കുന്നതല്ലേ? ഈ തീയിൽ വീണ്ടും പെട്രോൾ ഒഴിക്കുകയല്ലേ? നിന്റെ ക്രോധം എങ്ങനെ പോകും? ആലംബനത്തിൽ നിന്നും വിട്ട് കേവലം ക്രോധത്തെ നോക്കുക എളുപ്പമല്ല. എളുപ്പമല്ലാത്ത കാര്യം ലോകത്തിലെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുവാൻ എങ്ങനെ ഉപകരിക്കും? ഏതെങ്കിലും ഒരാൾ ഒരുപക്ഷെ ഇങ്ങനെ മുക്തനായിട്ടുണ്ടാകും. എന്നാൽ വെറും സാധാരണക്കാരനെ കൊണ്ട് എങ്ങനെ സാധിക്കും? വഴി കണ്ടുപിടിച്ചു, സാധാരണക്കാരനായി വഴികാട്ടിക്കൊടുത്തു. വ്യക്തി ഈ ആഴങ്ങളിൽ ചെന്ന് സത്യത്തെ കണ്ടുകഴിഞ്ഞാൽ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. മനസ്സിൽ വികാരമുണരുമ്പോൾ ഏത് വികാരമുണർന്നാലും ശരീരത്തിൽ രണ്ട് സംഭവവികാസങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നു. ക്രോധമുണർന്നാലും ഈർഷ്യയുണർന്നാലും ഭയമുണർന്നാലും കാമമുണർന്നാലും എന്തു തന്നെ ഉണർന്നാലും രണ്ട് സംഭവങ്ങൾ ശരീരത്തിലുണ്ടാകും. ഒന്നതല്ല സൂക്ഷ്മവും മറ്റേത് സ്ഥൂലവും. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്ന് ശ്വാസം. വികാരമുണർന്നാൽ ഉടനെ ഭയമായാലും കാമമായാലും ഈർഷ്യയായാലും ക്രോധമായാലും ഉണർന്നാലുടനെ ശ്വാസത്തിൻ്റെ സ്വാഭാവിക ഗതിയിൽ മാറ്റം വരുന്നു. കുറച്ച് വേഗതയിലാകുന്നു, ഭാരമുള്ളതാകുന്നു. പ്രകൃതിയുടെ നിയമമാണിത്. വികാരം മാറിയാൽ സ്വാഭാവികമായിത്തീരും. ഇത് നമ്മുടെ വികാരങ്ങളുമായി ചേർന്നിരിക്കുകയാണ്. ഈ കാര്യം ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും എല്ലാ തലങ്ങളും കണ്ടെത്തിയവർ മനസ്സിലാക്കിയതാണ്. മറ്റൊന്ന്, ശരീരത്തിൽ ഏതെങ്കിലും ഒരു സംവേദന ഉണ്ടാകുവാൻ തുടങ്ങും. ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. ജീവരാസായജനികമായ പ്രതിക്രിയ തുടങ്ങും. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിയാക്ഷൻ, വിദ്യുത് ചുംബകീയ പ്രതിക്രിയ ഉണ്ടാകും. അതുകൊണ്ട് ശരീരത്തിൽ എന്തെങ്കിലും സംവേദന ഉണ്ടാകുന്നു. ഇതതിൻ്റെ സ്വഭാവമാണ്. ക്രോധമുണർന്നാലും ഭയമുണർന്നാലും എന്തെങ്കിലും ചിന്തയുണർന്നാലും മതി. എന്തെങ്കിലും മനസ്സിലുണർന്നാൽ ശരീരത്തിൽ അതിൻ്റെ സംവേദന ഉണരും. സർവജ്ഞനായിത്തീർന്ന വ്യക്തി ഇത് നല്ലതുപോലെ അറിഞ്ഞു പറയുന്നു. സബ്ബേ ധമ്മാ വേദന സമോസരണ. ചിത്തം എന്തു തന്നെ ധാരണം ചെയ്താലും സംവേദനയോടുകൂടി തന്നെ അതിൻ്റെ പ്രവാഹം ആരംഭിക്കും. കാര്യം പിടികിട്ടി. വളരെ എളുപ്പമായില്ലേ? അമൂർത്തമായ ക്രോധത്തെ, അമൂർത്തമായ കാമത്തെ, അമൂർത്തമായ ഈർഷ്യയെ സാക്ഷീഭാവത്തിൽ നോക്കുക എളുപ്പമല്ല. സാമാന്യ മനുഷ്യന് അസംഭവ്യം തന്നെയാണ്. എന്നാൽ പ്രയത്നം ചെയ്താൽ, കുറച്ചു പ്രയത്നിച്ചാൽ, കുറച്ചൊന്ന് പഠിച്ചാൽ, ഒരു 10 ദിവസത്തെ ശിബിരത്തിൽ ചേർന്ന് പഠിച്ചാൽ ശ്വാസം മനസ്സിലാക്കുവാൻ പഠിക്കും. ശരീരത്തിൽ സംഭവിക്കുന്ന സംവേദനകളെ മനസ്സിലാക്കുവാൻ പഠിക്കും. അത് നോക്കുക എളുപ്പമാണ്. മനസ്സിലെ അമൂർത്തമായ വികാരങ്ങളെ നോക്കുക കഠിനവും. നമ്മൾ ശ്വാസത്തെ നോക്കുകയും വികാരമുണരുമ്പോൾ അത് അംഗീകരിക്കുകയും വികാരം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ശ്വാസത്തെ നോക്കുന്നു, ശരീരത്തിൽ ഉണർന്ന സംവേദനയെ നോക്കുന്നു. അപ്പോൾ നമ്മൾ പലായനം, ഒളിച്ചോട്ടം ചെയ്തില്ല. മനസ്സിനെ മറ്റെവിടെയെങ്കിലും വ്യാപൃതമാക്കിയാൽ പലായനമായി. ഇപ്പോൾ പലായനമല്ല, ശ്വാസത്തെ, സംവേദനയെ, ഉണർന്ന വികാരത്തിൻ്റെ ഒരു ഭാഗമായതിനെ നോക്കുകയാണ്. രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്. ഒരു വശത്ത് മനസ്സിലുണർന്ന വികാരം, അതേ നാണയത്തിൻ്റെ മറുപുറം ശ്വാസവും സംവേദനയും. ശ്വാസത്തെയും സംവേദനയെയും നോക്കുകയാണെങ്കിൽ ആ വികാരത്തിൻ്റെ മുഖത്തു നോക്കി ജോലി ചെയ്യുകയാണ്. അതിൽ നിന്നും ഓടിപ്പോവുകയല്ല. ശ്വാസത്തെയും സംവേദനയെയും നോക്കി നോക്കി ഉണർന്ന വികാരത്തിൻ്റെ ഉന്മൂലനം ആരംഭിച്ചു. അതിൻ്റെ വേരുകൾ ഇളകുവാനാരംഭിച്ചു. ഈ വഴി കണ്ടപ്പോൾ എല്ലാവർക്കും എളുപ്പമായി. ശ്വാസത്തെ നോക്കുക, സംവേദനയെ നോക്കുക, ഒപ്പം തന്നെ ഈ സമയം എൻ്റെ മനസ്സിൽ വികാരമുണർന്നിട്ടുണ്ടെന്ന് അംഗീകരിക്കുകയും ചെയ്യുക. ഇത്രമാത്രം മതി. വികാരങ്ങളെ നോക്കുന്നതിന് മറ്റ് പ്രയത്നങ്ങളൊന്നും ആവശ്യമില്ല. വികാരമുണർന്നു എന്നറിയുക മാത്രം. ശ്വാസം എങ്ങനെ പോകുന്നു? ഈ സമയം സംവേദന എന്താണ്? ഇത് നോക്കുവാൻ അറിഞ്ഞെങ്കിൽ മുക്തിയുടെ മാർഗം കിട്ടി. ഈ ജോലിയാണ് ഇവിടെ വന്ന് പഠിച്ചത്. വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം ഈ ജോലി നമ്മൾ പഠിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് കാലത്തും വൈകിട്ടും ഇതിൻ്റെ പരിശീലനം ചെയ്യുന്നത് ജീവിതത്തിൽ പ്രഭാവമുണ്ടാകണം. 10 ദിവസത്തെ ശിബിരത്തിന് ശേഷം വീട്ടിൽ ചെന്നാൽ ക്രോധമൊരിക്കലും ഉണ്ടാകുകയില്ല എന്നൊന്നും ധരിക്കരുത്. ഒരിക്കലും ദ്വേഷമുണ്ടാകുകയില്ല, ഈർഷ്യയുണ്ടാകുകയില്ല, രാഗമുണ്ടാകുകയില്ല എന്നൊന്നുമില്ല. എല്ലാം ഉണ്ടാകും, കാരണം അതിൻ്റെയൊന്നും വേരിപ്പോൾ ഇളകിയിട്ടില്ല. ക്രോധമുണ്ടായാൽ ഉടനെ ശ്വാസത്തെ നോക്കാൻ തുടങ്ങും, ഉടനെ സംവേദന നോക്കി തുടങ്ങും. അങ്ങനെയുമല്ല, ഈ ആശയോടെ ജോലി ചെയ്യേണ്ടതില്ല. എന്നാൽ നേരത്തെ ക്രോധമുണ്ടാകുമ്പോഴും വിഭശനയുടെ 10 ദിവസത്തെ ശിബിരം ചെയ്തതിന് ശേഷവും ക്രോധമുണ്ടാകുമ്പോൾ, അതേ ഇഷ്ടമില്ലാത്ത സംഭവമുണ്ടാകുമ്പോൾ പഴയ സ്വഭാവമനുസരിച്ച് ക്രോധമുണ്ടാകും. ബോധമുണ്ടാകുകയില്ല, ശ്വാസം നോക്കണം, സംവേദന നോക്കണം. എന്നാൽ 10 പ്രാവശ്യം ക്രോധമുണ്ടാകുമ്പോൾ 1 പ്രാവശ്യം ശ്വാസത്തെയും സംവേദനയെയും ഓർമ്മ വന്നു എങ്കിൽ വളരെ വിജയമായി. നേരത്തെ അതിൽ തന്നെ ഉരുണ്ടുകിടക്കുമായിരുന്നു, ഇപ്പോൾ വിജയമായി. 10 പ്രാവശ്യത്തിൽ 1 പ്രാവശ്യം നമ്മൾ ശ്വാസവും സംവേദനയും വികാരമുണർന്നയുടനെ നോക്കി. ഇത് വളർന്ന് വളർന്ന് 2 പ്രാവശ്യമാകും, 10ൽ 4 ആകും, 10ൽ 10 പ്രാവശ്യവും നോക്കി പരിശീലനമാണ്. മനസ്സിൻ്റെ സ്വഭാവത്തെ മാറ്റണം, അത് കൂടെ കൂടെ ഭാവിതമാകുകയാണ്. അങ്ങനെ ആയി സ്വഭാവം മാറും. നമ്മുടെ സ്വഭാവം എങ്ങനെ വഷളായി ഭാവിതമായി തീർന്നിരിക്കുന്നു. ഇഷ്ടമല്ലാത്തത് നടന്ന ഉടനെ ദ്വേഷമുണർത്തി, ഇഷ്ടമുള്ളത് നടന്ന ഉടനെ രാഗമുണർത്തി. അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ ഇഷ്ടവും അനിഷ്ടവും ഈ സംവേദനകളോടാണ് ഉണ്ടാകുന്നത്. അതുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സംഭവമുണ്ടായ ഉടനെ നമ്മൾ രാഗം ജനിപ്പിക്കുന്നു, ദ്വേഷം ജനിപ്പിക്കുന്നു. രാഗത്തിൻ്റെ ദ്വേഷത്തിൻ്റെ സംഭവം ഭാവിതമാകുകയാണ്. ഇതിനെയാണ് ഭാവിതമാകുക എന്ന് പറയുന്നത്. കൂടെ കൂടെ ഇതുണ്ടാകുകയാണ്, ബഹുളീകൃതമായി വർധനമായി വർദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മളതിനെ മാറ്റുകയാണ്. സംവേദന ഉണർന്ന് ദുഃഖതമായാലും സുഖതമായാലും നമ്മൾ രാഗമുണർത്തുന്നില്ല, ദ്വേഷമുണർത്തുന്നില്ല. രാഗവിഹീനതയുടെ ക്ഷണം നമുക്ക് ലഭ്യമായി, അത് ഭാവിതമായി. ഇപ്പോൾ രാഗവിഹീനതയുടെ അവസ്ഥ ഭാവിതമായി. സംവേദനകളുണ്ട് രാഗവിഹീനം, സംവേദനകളുണ്ട് ദ്വേഷവിഹീനം. ഇപ്പോൾ ഈ സംഭവം ഭാവിതമാകുകയാണ്. ഒരിക്കലായി, 2 പ്രാവശ്യമായി, 10 പ്രാവശ്യമായി, കൂടെ കൂടെ അങ്ങനെ ആയി അത് തന്നെ ഭാവിതമായി. ഇത് പരിശീലിച്ചാലല്ലേ സാധിക്കൂ, ആയിത്തന്നെ തീരും. ഇങ്ങനെ ആയില്ല എങ്കിൽ എവിടെയോ തെറ്റുണ്ട്. ഇഷ്ടമില്ലാത്തത് എവിടെയെങ്കിലും സംഭവിച്ചാലും ക്രോധമുണ്ടായി, ഇതിലും പുരോഗതിയുണ്ടാകണം. ബോധമുണ്ടായില്ല, ക്രോധം നടക്കുകയാണ്, അതിലും കുറച്ചു മാറ്റമുണ്ട്. എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നേരത്തെ ക്രോധമുണർന്നാൽ എത്ര നേരം ക്രോധത്തിൽ കുഴങ്ങിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ കാണാം, മുമ്പത്തേതിൽ നിന്നും കുറച്ച് സമയത്തിനുള്ളിൽ ശ്വാസം നോക്കാതെ സംവേദന നോക്കാതെ ക്രോധം എളുപ്പം തീർന്നു. നേരത്തെ ഒരു സംഭവത്തിൽ ക്രോധമുണ്ടായാൽ അത് 8 മണിക്കൂർ നീണ്ടു നിൽക്കുമായിരുന്നു എങ്കിലിപ്പോൾ അത് 6 മണിക്കൂർ തീർന്നു. പിന്നെ കാണാം, 4 മണിക്കൂറിൽ, 2 മണിക്കൂറിൽ, 1 മണിക്കൂറിൽ, 15 മിനിറ്റിൽ ശ്വാസം നോക്കാതെ സംവേദന നോക്കാതെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൽ ആശ്ചര്യം എന്താണുള്ളത്? ആശ്ചര്യമൊന്നുമില്ല, പ്രകൃതിയുടെ കൃത്യമായ നിയമം മാത്രമാണ്. കാലത്തും വൈകുന്നേരവും ധ്യാനം ചെയ്യുമ്പോൾ ശ്വാസത്തെ നോക്കുന്ന, സംവേദനയെ നോക്കുന്ന ധ്യാനമല്ലേ ചെയ്യുന്നത്? ക്രോധമുണർന്നു, ക്രോധമുണർന്നപ്പോൾ ശ്വാസം വേഗതയിലായി, ക്രോധമുണർന്നയുടനെ ഹൃദയമിടിപ്പ് കൂടി, ചൂടുകൂടി. ക്രോധമുണർന്നയുടൻ മനസ്സിന് പിരിമുറുക്കമായി, അസ്വസ്ഥതയായി. ശരീരത്തിലുണ്ടായതെല്ലാം പ്രയത്നമൊന്നും ചെയ്യാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്രോധത്തിൽ ഒഴുകുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷണം ശ്വാസത്തെ നോക്കുവാനും ലഭിക്കും, കാരണം പരിശീലിക്കുന്നുണ്ട്. കാലത്തും വൈകിട്ടും പരിശീലനം നടക്കുന്നുണ്ട്. ശ്വാസത്തെ നോക്കും, സംവേദന നോക്കും, വീണ്ടും അതിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ക്ഷണം ശ്വാസം നോക്കും, സംവേദന നോക്കും, വീണ്ടും ക്രോധത്തിലൊഴുകുന്നു. ഈ ഒരു ക്ഷണം ഇടയ്ക്കിടയ്ക്ക് വന്നുപോകുന്നത്, യാതൊരു പ്രയത്നവും കൂടാതെ വന്നുപോകുന്നത്, ആ സ്വഭാവം ഈ സ്വഭാവത്തെ മാറ്റിത്തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യാതൊരു പ്രയാസവും കൂടാതെ ശ്വാസം നോക്കി, സംവേദന നോക്കി. ശ്വാസം നോക്കിയപ്പോൾ ബ്രേക്കായി. ഇത്ര സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ചു. ഇത്ര സ്പീഡിൽ ഓടിയിരുന്ന വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോൾ സ്പീഡ് കുറഞ്ഞു. 8 മണിക്കൂർ ഓടിയിരുന്ന വണ്ടി 6 മണിക്കൂറിൽ നിന്നു, 4 മണിക്കൂറിൽ നിന്നു, 2 മണിക്കൂറിൽ നിന്നു. ഇത് പരീക്ഷിച്ചു നോക്കണം. അതേ സംഭവത്തിൽ എത്ര നേരം ക്രോധത്തിൽ വ്യാകുലമാകാറുണ്ടോ, അതിലും കുറഞ്ഞ സമയം ക്രോധത്തിൽ നിന്നും വെളിയിൽ വരുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെ പരീക്ഷിച്ചു നോക്കും. അങ്ങനെ ആയില്ല, എങ്ങുമൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല എങ്കിൽ എവിടെയോ കുഴപ്പമുണ്ട്. ഒന്നുകിൽ ഈ മരുന്ന് ശരിയല്ല, രോഗം പഴയതുപോലെയാണ്. മരുന്ന് ശരിയാണെങ്കിൽ അത് സേവിക്കുവാൻ അറിഞ്ഞുകൂടാ, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. മരുന്ന് ശരി തന്നെയാണ്, ആയിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടികളാണ് കഴിഞ്ഞ 2500 വർഷങ്ങളായി ഇതുപയോഗിച്ച് ഇതിൻ്റെ ലാഭമെടുത്തിട്ടുള്ളത്. ഇന്നും 1000 ലക്ഷം ആളുകൾ അതിൻ്റെ പ്രയോജനമെടുക്കുന്നു. അപ്പോൾ മരുന്നിൽ യാതൊരു ദോഷവുമില്ല. ഞാൻ കഴിക്കുന്നതിലായിരിക്കും എന്തെങ്കിലും ദോഷമുള്ളത്. അപ്പോൾ ആചാര്യനോ മാർഗദർശകനോ കത്തെഴുതി എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്നറിയണം. അധികവും എന്താണ് തെറ്റുപറ്റാറുള്ളത്? കൂടെ കൂടെ പറയുന്നതാണ്. വീണ്ടും സാധകൻ നല്ലതുപോലെ മനസ്സിലാക്കണം. വിവശന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇതാളുകൾ മറക്കും. എന്നിട്ട് സംവേദനയുടെ കളികൾ കളിച്ചു തുടങ്ങും. സുഖതമായാൽ വലിയ സന്തോഷത്താൽ നൃത്തം വയ്ക്കും. കണ്ടോ എന്ത് പ്രവാഹമാണ് കിട്ടിയിരിക്കുന്നത്! ശരീരം മുഴുവൻ എന്തെല്ലാം പ്രവാഹം! ഗുരുജി പറയും, ധാരാപ്രവാഹം എനിക്ക് കിട്ടി. കണ്ടോ, ധാരാപ്രവാഹം കിട്ടി. അത് സമാപ്തമായി. വീണ്ടും സ്ഥൂലമായ സംവേദന വന്നു. കരഞ്ഞു തുടങ്ങി. ഇത്ര നല്ല ധാരാപ്രവാഹം കിട്ടിയതായിരുന്നു. അങ്ങനെ ആനന്ദമുണ്ടാകുമായിരുന്നു. പിന്നെ സാധന മോശമായി. കേട്ടാൽ തോന്നും സാധന ശരിയോ തെറ്റോ എന്നതിൻ്റെ അളവുകോലാണ് സംവേദന. സുഖതമായാൽ സാധന നന്ന്, ദുഃഖതമായാൽ മോശം. വിപശനത്തിലും മനസ്സിലായിട്ടില്ല. 50-100 ശിബിരത്തിലിരുന്നാലും എൻ്റെ അടുത്ത് കരഞ്ഞും കൊണ്ടുവരും. ഗുരുജി എന്തു ചെയ്യാം? ഇതുവരെ വളരെ ആനന്ദമുള്ള സംവേദനയായിരുന്നു. കുറച്ച് ദിവസമായി. എന്ത് പറ്റിയെന്നറിയില്ല. അതെല്ലാം സമാപ്തമായി. ഇപ്പോൾ കേവലം സ്ഥൂലമായവ മാത്രം. എന്തു പറ്റിയെന്നറിയില്ല ഗുരുജി. അങ്ങ് എന്തെങ്കിലും ചെയ്യണം. വിവരമില്ലാത്ത മനുഷ്യ, അത് നല്ലതുമല്ലായിരുന്നു. ഇത് ചീത്തയുമല്ല. സമതയോടുകൂടി വീക്ഷിക്കുവാനാണ് പഠിപ്പിച്ചത്. എന്നിട്ട് സംവേദനയുടെ കളി കളിക്കുകയാണ് നിങ്ങൾ. ഇതല്ലേ രാവും പകലും ചെയ്തുകൊണ്ടിരുന്നത്? കണ്ണിനു മുൻപിൽ ഒരു രൂപം കണ്ടാൽ നന്നെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, മോശമെങ്കിൽ ദുഃഖിക്കും. അതേപോലെ ശബ്ദം, ഗന്ധം, രസം, സ്പർശം. അതുപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിലെ സംവേദന. സുഖതമായി, സന്തോഷത്താൽ നൃത്തം, ദുഃഖതമായി, കരച്ചിൽ. എന്ത് വ്യത്യാസമുണ്ടായി? വിഭജന ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? ഈ കാര്യം സാധകൻ മനസ്സിലാക്കിയില്ല എങ്കിൽ ജീവിതത്തിൽ യാതൊരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ ഇരിക്കും. സംവേദനകളുടെ രാസാസ്വാദനം നടത്തും. സുഖതമായി സുഖമനുഭവിച്ചു, ദുഃഖതമായി ദുഃഖമനുഭവിച്ചു. ഭോക്താഭാവത്തോടെയാണ് ഒരു മണിക്കൂർ ഇരുന്നത്. യാതൊരു ലാഭവുമുണ്ടായില്ല. ഭോക്താഭാവത്തിൽ നിന്നും വെളിയിൽ വന്ന് ദുഷ്ടാഭാവത്തിൽ ഇരിക്കുവാൻ സാധിച്ചില്ല. ഇത് മറ്റൊരു കാര്യം. എന്നാൽ ലക്ഷ്യം നമുക്ക് സ്പഷ്ടമാണ്. ഭോക്താഭാവം വരുമ്പോഴെല്ലാം അതിനെ എങ്ങനെ മാറ്റി ദുഷ്ടാഭാവത്തിലാക്കാം? അങ്ങനെ ശ്രമിക്കുന്ന വ്യക്തി മുന്നേറിപ്പോകും. ക്രോധം വന്നു, അസ്വസ്ഥമായി, മനസ്സിന് വലിവ് തോന്നി, ചൂട് തോന്നി, അസ്വസ്ഥമായി. ആ അവസ്ഥയെ നോക്കി ദ്വേഷമുണർത്തിയാൽ ക്രോധത്തിൽ നിന്നും എങ്ങനെ മുക്തമാകും? ക്രോധം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേയുള്ളൂ. ഇതാണ് പഠിച്ചത്. ക്രോധം വന്നു, അകത്തും അസ്വസ്ഥത, വലിവ്, ഹൃദയമിടിപ്പ്, ഇതെല്ലാം സമതയോടെ വീക്ഷിക്കുക. ഇതനിത്യമാണ്. അപ്പോൾ ക്രോധം പോകും, ക്രോധത്തിൻ്റെ വേരറ്റുപോകും. സാധന തന്നെ ശരിയായി ചെയ്തില്ല എങ്കിൽ അതിൻ്റെ പരിണാമം എങ്ങനെ ശരിയാകും? അതുകൊണ്ട് കൂടെ കൂടെ പറയുകയാണ്, സംവേദനകളെക്കൊണ്ട് കളിക്കരുത്. എന്തുണർന്നാലും അതനിത്യമാണ് എന്നാണ് അറിയേണ്ടത്. എത്ര നേരം നിലനിൽക്കുമെന്നാണ് അറിയേണ്ടത്. ഈ ഹൃദയമിടിപ്പ് കണ്ടോ ഇപ്പോൾ കൂടി? ഈ കൂടിയ ഇടിപ്പ് എത്ര നേരം നിൽക്കുമെന്ന് നോക്കാം. ഈ പിരിമുറുക്കം, ഈ ചൂട് എത്ര നേരം നിൽക്കുമെന്ന് നോക്കാം. അത് നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോൾ മാറാൻ തുടങ്ങും. അതനിത്യമാണ്. ക്രോധവും ഇതുപോലെ അനിത്യമാണ്. കാമവും ഇതുപോലെ അനിത്യമാണ്. അനിത്യമാണ്, പൊയ്ക്കൊള്ളും. ജോലി ശരിക്കും ചെയ്താൽ അതിൻ്റെ പരിണാമം തീർച്ചയായും വരിക തന്നെ ചെയ്യും. വളരെ മഹത്വപൂർണമായ ജോലിയാണ് ആരംഭിച്ചത്. ജനിച്ചപ്പോൾ മുതൽ കണ്ണു തുറന്ന് ബഹിർമുഖിയായി വെളിയിൽ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരു കോണിലൂടെ മാത്രം ദർശനം ചെയ്തു. ഭാരതത്തിലെ പഴയ ഭാഷയിൽ ഏകാംഗി ദർശനം എന്ന് പറഞ്ഞിരുന്നു. ഏകാംഗി ദർശനം, അതായത് ഒരേയൊരു ആംഗിളിലൂടെ, അതായത് ദൃഷ്ടികോണിലൂടെ സത്യത്തെ കാണുക. മനുഷ്യനൊരു കോണിലൂടെ, ഒരേയൊരു ഡൈമെൻഷനിലൂടെ സത്യത്തെ കാണുമ്പോൾ, ഒരു വശത്തുകൂടി മാത്രം സത്യത്തെ കാണുമ്പോൾ ഭാഗികമായ സത്യം മാത്രമാണ് മുന്നിൽ വരുന്നത്. ഭിന്ന ഭിന്ന ദൃഷ്ടികോണിലൂടെ നോക്കുമ്പോൾ സമ്പൂർണമായ സത്യം മുന്നിൽ വരുന്നു. ആംഗികമായ, ഭാഗികമായ സത്യം മുന്നിൽ കാണുമ്പോഴെല്ലാം ഭ്രമമുണ്ടാകുന്നു, ഭ്രാന്തിയുണ്ടാകുന്നു. മനുഷ്യർ കുഴങ്ങിത്തന്നെ ഇരിക്കുന്നു. അവർ ശരിക്കും കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സമ്പൂർണ്ണ സത്യം മുന്നിൽ വരുവാൻ തുടങ്ങുമ്പോഴേ ഭ്രാന്തി, ഭ്രമം മാറുവാൻ തുടങ്ങുകയുള്ളൂ. ജന്മനാ അന്ധരായ 5 ആളുകൾ എങ്ങനെ ആനയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തപ്പിനോക്കി ആനയെ വിവിധ തരത്തിൽ മനസ്സിലാക്കിയോ, ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അംശികമായ, അതായത് ഭാഗികമായ സത്യത്തിൽ മുഴുകി കഴിയുകയാണ്. വെറും തോന്നലുകളാണ്. സത്യം തെല്ലും മനസ്സിലാകുന്നില്ല. ഭിന്ന ഭിന്ന ദൃഷ്ടികോണിലൂടെ സത്യത്തെ നോക്കുന്നയാളിനെ ഭാരതത്തിലെ പുരാതന ഭാഷയിൽ അനേകാന്തദർശിയായി എന്ന് പറയുമായിരുന്നു. ഏകാന്തദർശി ഭ്രമത്തിലായിരിക്കും, സ്വന്തം ഹാനിയും മറ്റുള്ളവർക്ക് ഹാനിയും ചെയ്യും. അനേകാന്തദർശി ഭ്രമത്തിൽ നിന്നും ദൂരെ മാറും, സ്വന്തം മംഗളവും മറ്റുള്ളവരുടെ മംഗളവും സാധിക്കും. സാവധാനം കാലം പിന്നിട്ടപ്പോൾ ഏകാന്ത ശബ്ദവും വിവരമില്ലാത്ത ആളുകളുടെ കയ്യിലകപ്പെട്ടു. അവർക്ക് ദർശനം പ്രമുഖമായി, ദാർശനിക മാന്യത പ്രമുഖമായി, സാമ്പ്രദായികത പ്രമുഖമായവർ ദർശനത്തിന് പ്രാമുഖ്യം നൽകി. അനേകാന്ത ദർശനം എങ്ങനെ സാധിക്കാം എന്ന കാര്യമേ മറന്നു. എന്തെല്ലാമോ അർത്ഥങ്ങൾ വന്നുകൂടി. എന്താണ് അനേകാന്തം? സംഭവം വെളിയിലുണ്ടായി, പുറം ലോകത്തുണ്ടായി, അതുകൊണ്ട് പുറമേ ഇങ്ങനെയൊരു സംഭവമുണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിങ്ങനെ വെളിയിലുണ്ടായപ്പോൾ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഒരു ദൃഷ്ടി നമ്മളിലേക്കും പായിച്ചു, ഒരു ദൃഷ്ടി നോട്ടം പുറത്തേക്കും, ഒരു നോട്ടം അകത്തേക്കും. അപ്പോൾ ദൃഷ്ടി ഏകാന്തമല്ല, ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി മുന്നിൽ കണ്ടു. വീണ്ടും ഇതേ ദൃഷ്ടികൊണ്ട് നോക്കിയപ്പോൾ, ഒരാൾ മോശമായി സംസാരിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? അത് നോക്കൂ. കുറേയേറെ മുന്നേറുമ്പോൾ അയാളുടെ ഉള്ളിൽ കടന്നു നോക്കി കാണുന്നത് പോലുള്ള അവസ്ഥയും വരും. ഈ കാര്യങ്ങളെല്ലാം അയാൾക്ക് എങ്ങനെ അനുഭവമാകുന്നു? ഇങ്ങനെ ഭിന്ന ഭിന്ന ആയാമങ്ങളിലൂടെ, ഡയറക്ഷനിലൂടെ നോക്കുവാൻ തുടങ്ങും. സത്യം മുന്നിൽ വരും. അപ്പോൾ ഭ്രാന്തി ഉണ്ടാകുകയില്ല. വികാരങ്ങളിൽ നിന്നും മുക്തമാകുക എളുപ്പമാകും. ഈ ജോലി ആരംഭിച്ചവർ ആദ്യം തൻ്റെ ഉള്ളിലെ സത്യത്തെ നോക്കൂ. വെളിയിലുള്ള സംഭവങ്ങൾ നിത്യവും കാണുകയാണ്. വെളിയിലുള്ള വസ്തു, വ്യക്തി, സംഭവങ്ങൾ. ഇപ്പോൾ അകത്തുള്ള സത്യത്തെ നോക്കാം. സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്ന സ്വഭാവം പുഷ്ടമായി വരുമ്പോൾ ആദ്യമായി എപ്പോൾ വ്യാകുലമായാലും അതിനുള്ള കാരണം പകുതി ബാഹ്യ സംഭവമായിരിക്കാം, ബാക്കി പകുതി എൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാരണം ഞാൻ പ്രതിക്രിയ ചെയ്തു. ഇത് മനസ്സിലാകുമ്പോൾ ഉത്തരവാദിത്വം പകുതി പകുതിയാക്കി ഭാഗിച്ചെടുത്തു. 50-50. ശരി, 50% സ്വന്തം തെറ്റ് സ്വീകരിച്ചല്ലോ, അത്രയും പുരോഗമനമായി. ഈ മാർഗത്തിലൂടെ വീണ്ടും മുന്നേറുമ്പോൾ തീർച്ചയായും സ്വീകരിക്കും. എൻ്റെ വ്യാകുലതയുടെ 100% കാരണവും എൻ്റെ ഉള്ളിൽ തന്നെയാണ്, വെളിയിലല്ല. തെല്ലും വെളിയിലല്ല, പൂർണ്ണമായും എൻ്റേത് തന്നെ. എൻ്റെ സുഖത്തിൻ്റെ ഒരു കാരണവും പുറത്തല്ല, എല്ലാം ഉള്ളിലാണ്. അതേപോലെ എൻ്റെ ദുഃഖത്തിൻ്റെ ഒരു കാരണവും പുറത്തല്ല, എല്ലാം ഉള്ളിലാണ്. നല്ലതുപോലെ മനസ്സിലാക്കും. ബുദ്ധി കൊണ്ട് മാത്രമല്ല, അനുഭൂതി കൊണ്ട് മനസ്സിലാക്കും. ഒരാൾ എനിക്കൊരുപാട് നഷ്ടമുണ്ടാക്കി, ഞാനതുകൊണ്ട് കോടതിയിൽ പോയി. ഒരു കോടതിയിൽ നിന്നും മറ്റൊരു കോടതി, അവിടുന്ന് മറ്റൊന്ന്. സുപ്രീം കോടതി വരെ ചെല്ലുമ്പോഴേക്കും 7 വർഷമെടുക്കും. 7 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി വിധി കൽപ്പിക്കുന്നു, ഇയാളുടെ തെറ്റൊന്നുമല്ല, ദോഷം മറ്റേയാളുടേതാണ്, അയാൾക്ക് ശിക്ഷ കൊടുക്കണം. ശരിയായ തീർപ്പാണ് കൽപ്പിച്ചത്, അദ്ദേഹം വളരെ ശരിയായ വിധി കൽപ്പിച്ചു. ഞാൻ ബുദ്ധിമാനാണെങ്കിൽ ആലോചിച്ചു നോക്കും, എൻ്റെ യാതൊരു ദോഷവുമില്ല എന്നിരിക്കെ സുപ്രീം കോടതി സമ്മതിക്കുന്നു തെറ്റയാളുടേതാണെന്ന്. എൻ്റെ ദോഷമൊന്നുമില്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ 7 വർഷക്കാലം എന്തിനാണ് വ്യാകുലത അനുഭവിച്ചത്? 7 വർഷം എൻ്റെ ഉറക്കം കളഞ്ഞു, ആഹാരം നഷ്ടപ്പെടുത്തി, എൻ്റെ സ്വസ്ഥതയില്ലാതാക്കി. എനിക്കെന്തുമാത്രം ദുഃഖം തോന്നി. വിവശിയാണെങ്കിൽ ശരിക്കും മനസ്സിലാകും, ഈ 7 വർഷക്കാലം എൻ്റെ വ്യാകുലതയ്ക്ക് കാരണക്കാരൻ വെളിയിലെ സംഭവമല്ല, ഞാൻ തന്നെയാണ്. അറിവില്ലായ്മ കൊണ്ട് പ്രതിക്രിയ ചെയ്തുകൊണ്ടിരുന്നു. വ്യാകുലത പുറമേയുള്ളതിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്? വെളിയിൽ നോക്കിയാൽ ഉള്ളിലെ കാര്യം മനസ്സിലാകുകയില്ല. അന്തർമുഖിയായി ഉള്ളിലെ സത്യത്തെ നോക്കുവാൻ ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കുവാൻ തുടങ്ങി. ഈ ശരീരം എങ്ങനെയുള്ള പരമാണുക്കളുടെ പുഞ്ചമാണ്, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, എങ്ങനെയാണ് മനസ്സും അതിൻ്റെ 4 ഖണ്ഡങ്ങളും ജോലി ചെയ്യുന്നത്. വിജ്ഞാനം, അറിയുന്ന ഭാഗം, അറിയുന്ന കാര്യം ചെയ്യുന്നു. തിരിച്ചറിയുന്ന സംജ്ഞ തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. വേദന സംവേദനാശീലമാകുന്ന ജോലി ചെയ്യുന്നു. സംസ്കാരം പ്രതിക്രിയ ചെയ്യുന്ന ജോലി ചെയ്യുന്നു. ഇവ രണ്ടും തമ്മിലുള്ള പരസ്പര സംബന്ധമെന്താണ്, എങ്ങനെയാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ക്രോസ് കറൻസ് നടക്കുന്നത്, നല്ലതുപോലെ നോക്കാൻ തുടങ്ങും. അപ്പോൾ കാര്യം ശരിക്കും മനസ്സിലാകും. ആഴങ്ങളിൽ അനുഭൂതമായി കാണുന്ന അത്രയും കാര്യം മനസ്സിലാകും. ഞാനാണ് ഇതിനുത്തരവാദി, ഞാനാണ് കാരണക്കാരൻ, ശരിക്കും മനസ്സിലാകും. ഒരാളെന്നോട് അനാവശ്യം പറഞ്ഞു, ഞാൻ വ്യാകുലനായി, അതെൻ്റെ തെറ്റ്. എന്നാൽ തെറ്റ് ഇവിടെ സമാപ്തമാകുന്നില്ല. അയാൾ അനാവശ്യം പറഞ്ഞ് എന്നെ വ്യാകുലനാക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. അയാളെൻ്റെ ശത്രുവാണ്, എൻ്റെ സുഖം കാണുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ ദുഃഖിപ്പിക്കുവാൻ വേണ്ടിയാണ് അനാവശ്യം പറഞ്ഞത്. അയാൾ അപമാനിച്ചു, ഞാൻ വ്യാകുലനായി. അയാൾ ഒരിക്കൽ അനാവശ്യം പറഞ്ഞു, എന്നെ ഒരിക്കൽ വ്യാകുലനാക്കുവാൻ വേണ്ടി. ഞാൻ എന്നെ ഏതവസ്ഥയിലെത്തിച്ചു? അയാൾ പോയി കാണും, മറന്നുപോയി കാണും. ഞാൻ കൂടെ കൂടെ ആ സംഭവത്തെ എൻ്റെ മനസ്സിൻ്റെ അരങ്ങിൽ കയറ്റുന്നു. അവൻ അനാവശ്യം പറഞ്ഞു, അവനെന്നോട് അങ്ങനെ പറഞ്ഞു, അവനെന്നെ അങ്ങനെ അപമാനിച്ചു. 1000 പ്രാവശ്യം, 1,00,000, 1,00,000 തവണ കൂടെ കൂടെ അതിനെ ആവർത്തിക്കും. എത്ര പ്രാവശ്യം ഓർമ്മിക്കുന്നുവോ അത്രയും പ്രാവശ്യം ക്രോധമുണർന്നും വർദ്ധിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ചിലപ്പോൾ വിവരമില്ലായ്മയാൽ ചിലർ പറയുന്നത് കേൾക്കാം, എനിക്ക് ചെയ്ത അപമാനം ഞാൻ ജന്മം മുഴുവനും മറക്കില്ല. മറക്കണ്ട, ആരോടാണാവോ ഉപകാരം പ്രകടിപ്പിക്കുന്നത്, ജന്മം മുഴുവനും പീഡിക്കും, ഉള്ളിൽ പീഡിപ്പിച്ചുകൊണ്ടുമിരിക്കും. എന്തു ചെയ്യാം? ചിലർ പറയും, ഏഴ് ജന്മം ഞാൻ മറക്കില്ല. ഏഴ് ജന്മം സ്വയം പിടയുമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ, എന്താണ് ചെയ്യുന്നതെന്ന് സ്വന്തം അകമയെ ഒരിക്കലും നോക്കിയിട്ടില്ലല്ലോ. സ്വയം കഷ്ടപ്പെടുത്തുകയാണ് എന്ന് പിന്നെ എങ്ങനെ അറിയാൻ? സ്വയം വ്യാകുലമാകുകയാണ് എന്ന കാര്യം മനസ്സിലായില്ല. വളരെ ആഴത്തിൽ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. എന്താണ് സംഭവിക്കുന്നത്? ഓ പ്രപഞ്ചം, എനിക്ക് വിഷമം തോന്നി. എന്ത് വിഷമം തോന്നി? ഞാൻ ക്രോധമുണ്ടാക്കി. ആരോട് ക്രോധം കാണിച്ചു? ശരിക്കും മനസ്സിലാകും. ഒരു ഉദാഹരണം കൊണ്ട് കാര്യം മനസ്സിലാക്കാം. ഒരു വളരെ നല്ല കലാകാരൻ, ശില്പിയോ കലയുടെ ആരുമാകട്ടെ, തൻ്റെ ക്യാൻവാസിൽ തൻ്റെ ബ്രഷ് ഉപയോഗിച്ച് പല രേഖകൾ വരച്ച് ഒരു വളരെ ഭംഗിയുള്ള ചിത്രമുണ്ടാക്കി. ഒരതിസുന്ദരിയുടെ നോക്കി നോക്കി ഭ്രാന്ത് പിടിച്ചു. എനിക്കീ സുന്ദരിയെ വേണം, ഭ്രാന്തനായി. ഇവളെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ പറ്റില്ല, ഇവരെ വേണം. ആളുകൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പാടുപെട്ടു, നിനക്ക് ഭ്രാന്താണ്, ഇതിൽ സത്യമൊന്നുമില്ല, ഇത് കൽപ്പനയാണ്, നിന്റെ സ്വന്തം കൽപ്പന, ഇതിൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അയാൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് വേണം, ഇത് വേണം എന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതേപോലെ കലാകാരൻ സ്വന്തം തൂലിക കൊണ്ട് കുറേ വരകൾ വരച്ച് ഒരു പേടിപ്പെടുത്തുന്ന ചിത്രം തീർത്തു. ആ പടം നോക്കി വിറച്ചു തുടങ്ങി. ഇതൊരു രാക്ഷസനാണ്, അസുരനാണ്, എന്നെ തിന്നും, എന്നെ രക്ഷിക്കണേ, ഇതെന്നെ തിന്നും. വീണ്ടും ആളുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കും, വലിയ ഭ്രാന്തനാണ് നീ, നിന്റെ കൽപ്പന, നിന്റെ തൂലിക, നീയുണ്ടാക്കിയ ചിത്രം, ഇതിൽ യാതൊരു സത്യവുമില്ല, നീ വെറുതെ പ്രതിക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ കലാകാരനെ ഭ്രാന്തനെന്ന്, വിഡ്ഢിയെന്ന് വിളിക്കും. വിളിക്കാൻ എളുപ്പം, തൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും അതേ വിഡ്ഢിത്തമാണ് നമ്മൾ ചെയ്യുന്നത്, അതേ ഭ്രാന്താണ് ജീവിതം മുഴുവനും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് വ്യാകുലമായിക്കൊണ്ടും ഇരിക്കുന്നു. ഒരാൾ 20 വർഷം മുൻപ് എന്നെ അനാവശ്യം പറഞ്ഞു, എന്നെ അപമാനിച്ചു, എന്തോ ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്തു. എൻ്റെ ബുദ്ധി ഉടനെ പറഞ്ഞു, ചീത്തയാളാണ്. സംജ്ഞ പറഞ്ഞു, ഇയാൾ വളരെ ചീത്തയാണ്. പറഞ്ഞ ഉടനെ ഞാൻ ഉള്ളിലൊരു ചിത്രം പടമുണ്ടാക്കി, അയാളുടെ ഒരു മൂർത്തി സ്ഥാപിച്ചു. അയാൾ വളരെ മോശമായ മനുഷ്യൻ, ദുർജനം. 20 വർഷം വരെ അയാളെ ഓർക്കുമ്പോഴെല്ലാം ഈ മൂർത്തി കൂടുതൽ പുഷ്ടമായിക്കൊണ്ടിരുന്നു. 20 വർഷം കഴിഞ്ഞ് ഞാൻ അയാളെ കാണുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളിൽ കണ്ടിട്ടേയില്ല. 20 വർഷങ്ങളിൽ ആളാകെ മാറി, എത്ര നല്ല സജ്ജനമായി തീർന്നിരിക്കുന്നു എന്നറിയുന്നില്ല. അത് ദുർജനമെന്ന് സംജ്ഞ പറഞ്ഞു. മുദ്രകുത്തിയപ്പോഴും അയാളൊരു പക്ഷേ ദുർജനമായിരിക്കേയില്ല. ഇപ്പോൾ അയാളെ കാണുന്നു, കണ്ട ഉടനെ കോപമുണർന്നു. നീ ആരോടാണ് കോപിക്കുന്നത്? ആരോടാണ് വെറുപ്പ് കാണിക്കുന്നത്? നീ ഉണ്ടാക്കിയ മൂർത്തിയല്ലേ മുൻപിൽ വന്നത്? ആ മനുഷ്യൻ എങ്ങനെയാണെന്ന് നീ അറിയുന്നില്ല. നീ ഉണ്ടാക്കിയ മൂർത്തിയോട് വെറുപ്പുണർത്തുന്നു. അപ്പോൾ നീയും ആ കലാകാരനും തമ്മിൽ എന്താണ് അന്തരം? നീ ഉണ്ടാക്കിയ മൂർത്തിയല്ലേ, നിന്റെ കൽപ്പിത മൂർത്തിയല്ലേ? അതുപോലെ 20 വർഷം മുൻപ് എന്തോ കാര്യം പറഞ്ഞു, എന്തോ ചെയ്തു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടയുടനെ സംജ്ഞ പറഞ്ഞു, സജ്ജനമാണ്, ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്. അയാളുടെ ഒരു മൂർത്തി ഉണ്ടാക്കി. വളരെ നല്ല മനുഷ്യനാണയാൾ. അയാളെക്കുറിച്ച് എന്തു പറയാൻ? എത്ര നല്ല മനുഷ്യൻ! 20 വർഷത്തോളം ആ മൂർത്തിയെ അലങ്കരിച്ചും കൊണ്ടിരുന്നു. നല്ലയാൾ, സജ്ജനം. 20 വർഷം കഴിഞ്ഞ് അയാളെ കാണുന്നു. അയാളെ കണ്ടയുടനെ, ആഹാ, എത്ര നല്ല മനുഷ്യൻ! ദുർജനമായി കാണാം, ആർക്കറിയാം. ആരെയാണ് നല്ലതെന്ന് പറയുന്നത്? നിന്റെ മനസ്സിൽ നീയുണ്ടാക്കിയ മൂർത്തി, കൽപ്പിത മൂർത്തി മുന്നിൽ വന്നു. അതിനോടാണ് റിയാക്ട്, പ്രതിക്രിയ ചെയ്യുന്നത്. മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യുകയില്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം മുഴുവനും ഇതുപോലുള്ള ജോലികളേ ചെയ്യുകയുള്ളൂ. ചിലർ പറയും, ഞാൻ എന്തു ചെയ്യാൻ, ഇയാളെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നു. എന്നുവച്ചാൽ ആ മനുഷ്യൻ്റെ ബയോകെമിക്കൽ നിങ്ങളുടെ ബയോകെമിക്കലുമായി സൂട്ടാകുന്നില്ല, ചേരുന്നില്ല. അയാളുടെ ബയോകെമിക്കൽസ് ആളുകൾക്ക് ദേഷ്യമുണ്ടാക്കുന്നവയാണ് എങ്കിൽ അയാളെ കാണുന്നവർക്കെല്ലാം ദേഷ്യം വരണ്ടേ? എല്ലാവർക്കും വന്നില്ലല്ലോ. ഒരേയാളെ 5 ആളുകൾ കാണുന്നു. ചിലർക്ക് കാമമായിരിക്കും, ചിലർക്ക് സ്നേഹമായിരിക്കും, ചിലർക്ക് ഭയമായിരിക്കും. 5 പേർ 5 തരത്തിലായിരിക്കും പ്രതിക്രിയ ചെയ്യുന്നത്. ഏത് പ്രകാരത്തിലുള്ള മൂർത്തിയാണോ ഓരോരുത്തരും മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും പ്രതിക്രിയ ചെയ്യുക. നമ്മൾ എന്തിനോടാണ് പ്രതിക്രിയ ചെയ്യുന്നത്? നമ്മുടെ സംജ്ഞ എന്താണോ തയ്യാറാക്കി വച്ചിരിക്കുന്നത് അതിനോട് പ്രതിക്രിയ ചെയ്യുന്നത്. ഈ കാര്യം ശരിക്കും നേരത്തെ മനസ്സിലായാൽ എല്ലാ രഹസ്യങ്ങളും തുറന്നു വരും. എങ്ങും ഒരു ഭ്രാന്തം കാണുകയില്ല. ഒരാളെ 5 പേർ കാണുമ്പോൾ 5 തരത്തിൽ പ്രതിക്രിയ ചെയ്യുന്നത് പോലെ ഒരേയാൾ ഒരേ സംഭവത്തെ 5 പ്രാവശ്യം നോക്കുമ്പോൾ 5 പ്രകാരത്തിലായിരിക്കും പ്രതിക്രിയ ചെയ്യുക. ഒരേ തരത്തിലുള്ള ശബ്ദം അഞ്ച് പ്രാവശ്യം എൻ്റെ ചെവിയിൽ വന്നു. അഞ്ച് സമയത്തായി വന്നു. ശബ്ദം അതുതന്നെ, എന്നാൽ പ്രതിക്രിയ അഞ്ച് പ്രകാരത്തിലുള്ളതായിരിക്കും. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. പലപ്പോഴും കാര്യം ഉദാഹരണം കൊണ്ട് സ്പഷ്ടമാകും. ഉദാഹരണം വെറും ഉദാഹരണം മാത്രമാണ്. ഒരു സന്ധ്യാസമയം ഞാൻ എൻ്റെ നാലഞ്ച് സാധകരോടൊപ്പം ഫുട്പാത്തിലൂടെ നടക്കുകയാണ്. പകുതി ഇരുട്ടാണ്. നടന്നു പോയപ്പോൾ ഫുട്പാത്തിൽ കിടന്ന ഒരു മനുഷ്യൻ്റെ മേൽ ഒരു സാധകൻ്റെ കാല് തട്ടി. തട്ടിയ ഉടൻ തന്നെ അയാൾ ഉറക്കെ ശകാരിച്ചു. കണ്ണുപൊട്ടനാണോ? കാണാൻ പാടില്ലേ? ഈ ശബ്ദം എൻ്റെ ചെവിയിലെത്തി. ശകാരവാക്കുകളാണ്. നല്ല വിവശിയാണെങ്കിൽ ഉടനെ ഉള്ളിൽ നോക്കും. ഈ ശബ്ദം ചെവിയിൽ പതിച്ച ഉടനെ ഉള്ളിലൊരു ഇളക്കമുണ്ടായി. ശരീരം മുഴുവനും പുളക രോമാഞ്ചമുണ്ടായി. വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ ശകാരിക്കുകയാണ്. എനിക്ക് ഇക്ലിയാണ് അനുഭവപ്പെട്ടത്. ഇഷ്ടപ്പെട്ടയൊരു സംഭവം. രണ്ടാമതൊരു സംഭവം. രണ്ടാമത്തെ ദിവസം ഞാൻ ഒറ്റയ്ക്ക് അതേ ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്നു. എൻ്റെ കാൽ അതേ ആളിൻ്റെ മേൽ തട്ടി. തട്ടിയ ഉടനെ അയാൾ ശകാരിച്ചു. കണ്ണുപൊട്ടനാണോ? കാണാൻ പാടില്ലേ? അതേ ശബ്ദം ചെവിയിൽ. ഇപ്പോൾ നോക്കി. ഒരിക്ലിയുമില്ല. ഇപ്പോൾ വലിയ അപ്രിയ സംവേദനയാണ്. ശരീരത്തിൽ വലിയ ദുഃഖദ സംവേദനയാണ്. എന്തുപറ്റി? ശബ്ദം അതുതന്നെയല്ലേ. ഇപ്പോഴെന്തുപറ്റി? ഇത് രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തെ സംഭവം. വീണ്ടും തൻ്റെ അതേ അഞ്ചു സാധകരുമായി നടക്കുകയാണ്. വീണ്ടും എൻ്റെ തന്നെ കാല് തട്ടി. അയാൾ അതേപോലെ തന്നെ ശകാരിച്ചു. കണ്ണുപൊട്ടനാണോ? കാണാൻ പാടില്ലേ? ഇപ്പോൾ നോക്കി. വളരെ ദുഃഖമാണ് സംവേദന. ഒറ്റയ്ക്ക് നടന്നപ്പോൾ ഉണ്ടായതിനേക്കാളും വളരെ കൂടുതൽ ദുഃഖം, അതിലും കൂടുതൽ വ്യാകുലത. ശരി, ഇത് മൂന്നാമത്തെ സംഭവം. നാലാമത്തെ സംഭവം. വീണ്ടും ഒറ്റയ്ക്ക്. ഇതുദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. ഒറ്റയ്ക്ക് നടക്കുകയാണ്. എൻ്റെ കാല് തട്ടി. അതേ വാക്കുകളിൽ ശകാരം. കണ്ണുപൊട്ടനാണോ? കാണാൻ പാടില്ലേ? ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ സംജ്ഞ തിരിച്ചറിഞ്ഞു. ഇതെൻ്റെ മകൻ്റെ ശബ്ദമല്ലേ? നേരത്തെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ ഉണ്ടായ ദുഃഖസംവേദനയേക്കാളും വളരെ കൂടുതൽ വ്യാകുലത. വീണ്ടും ഉദാഹരണം. ഉദാഹരണം മാത്രമാണ്. അഞ്ചാമത്തെ പ്രാവശ്യം. വീണ്ടും അതേ അഞ്ച് സാധകരുടെ കൂടെ നടക്കുകയാണ്. അതുപോലെ തന്നെ കാല് തട്ടി. അതേപോലെ തന്നെ ശകാരിച്ചു. കണ്ണുപൊട്ടനാണോ? കാണാൻ പാടില്ലേ? അതേപോലെ സംജ്ഞ തിരിച്ചറിഞ്ഞു. ഇതെൻ്റെ മകനാണ്. ഇപ്പോൾ ദുഃഖത്തിനതിരില്ല. അനന്തമായ ദുഃഖം. എന്താണ് കാര്യം? അഞ്ച് പ്രാവശ്യം ഒരേപോലെ സംഭവം. അഞ്ച് പ്രാവശ്യവും ഒരേ ശബ്ദം ചെവിയിൽ കേട്ടു. അഞ്ച് പ്രാവശ്യവും അഞ്ച് തരത്തിലുള്ള സംവേദനകളുണ്ടായി. അഞ്ച് തരത്തിലുള്ള പ്രതിക്രിയകളുണ്ടായി. എന്തുകൊണ്ട്? നല്ല വിഭശി സാധകനാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കും. വിശ്ലേഷണം ചെയ്ത് നോക്കി മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഈ സാധനം മുഴുവനും ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാകും. ആദ്യം എന്താണ് സംഭവിച്ചത്? എല്ലാ മനുഷ്യരും ഒരു ഭ്രാന്ത് കാണിക്കുന്നുണ്ട്. ജനിച്ചു വളരുമ്പോൾ മുതൽ, ബോധം വച്ചതു മുതൽ എന്താണ് ഈ ചെയ്യുന്നത്? ആദ്യത്തെ ജോലി തൻ്റെ ഒരു മൂർത്തി ഉണ്ടാക്കും. ഞാൻ ഗോയങ്ക, ഹാ ഗോയങ്ക. അങ്ങനെ സ്വന്തം മൂർത്തി സ്വയം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലതേ ഉണ്ടാക്കൂ. ഇങ്ങനത്തെ ഗോയങ്ക, അങ്ങനത്തെ ഗോയങ്ക. എന്നിട്ട് സ്വന്തം മാനസമന്ദിരത്തിൽ പ്രതിഷ്ഠിക്കും. ആ മൂർത്തിയോടുള്ള ആസക്തി വളരെ ആഴത്തിലും. സ്വയം ഉണ്ടാക്കിയ മൂർത്തിയാണ്. അതിൽ സത്യം തെല്ലുമില്ല. സ്വന്തം മൂർത്തി സ്ഥാപിച്ച് വലിയ ആസക്തി ജനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഗോയങ്ക അങ്ങനെ, ഗോയങ്ക ഇങ്ങനെ. ആദ്യത്തെ പ്രാവശ്യം എന്താണ് സംഭവിച്ചത്? ഒരാൾ കണ്ണുപൊട്ടനല്ലേ, കണ്ടുകൂടെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സംജ്ഞ പറഞ്ഞു, ഇത് ശകാരമാണ്. എന്നാൽ ഈ വഴക്ക് പറഞ്ഞത് നിങ്ങളെയല്ല, നിങ്ങളുടെ സാധകനെയാണ്. അപ്പോഴാണ് ഉള്ളിൽ ഇക്ലിയുണ്ടായത്. ഞാൻ വിഭശനയുടെ ആചാര്യൻ. എനിക്കങ്ങനത്തെ ഒരു തെറ്റൊന്നും പറ്റില്ല. ഇവരാണെങ്കിൽ കുട്ടികളാണ്. ജാഗരൂകരായിട്ടിരിക്കുവാൻ എപ്പോഴും പറയും. എന്നിട്ടും പഠിച്ചിട്ടില്ല. വഴിയിൽ കിടന്നയാളെ തട്ടി. അതുകൊണ്ടല്ലേ വഴക്ക് കേൾക്കേണ്ടി വന്നത്. എനിക്കങ്ങനെയൊന്നും പറ്റില്ല. ഈ മൂർത്തിയുണ്ടാക്കി പ്രതിഷ്ഠിച്ചിരുന്നതിനാൽ കുറച്ച് നിറം കൂടി അടിച്ചു. ഒന്നുകൂടി പോളിഷ് തേച്ചു. ഗോയങ്ക, എന്ത് നല്ല ഗോയങ്ക. ശരീരത്തിൽ മുഴുവനും ഇക്കിളി. സുഖതമായ സംവേദനയുണ്ടായി. രണ്ടാമത്തെ പ്രാവശ്യം അതേ ശകാരം. അതേയാൾ അതേ തരത്തിലാണ് തന്നത്. ഇപ്പോൾ സംജ്ഞ പറഞ്ഞു, അത് ശകാരമാണ്. ഇപ്പോൾ ശിഷ്യന്മാർക്കല്ല, നിങ്ങൾക്കുള്ളത് തന്നെയാണ്. എനിക്ക് ശകാരമോ? ഇപ്പോൾ നോക്കിയപ്പോൾ എവിടെ ഇക്കിളി? ദുഃഖതമായ സംവേദനയാണ് ശരീരത്തിൽ. തിരിച്ചു വഴക്കു പറഞ്ഞു. എന്താ, ചത്തുപോയോ? എവിടെയെങ്കിലും മുറിഞ്ഞു ചോര വന്നോ? എന്താണ് പറ്റിയത്? ആദ്യം ഇക്കിളിയുണ്ടായി, സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പ്രതിക്രിയ ചെയ്യുന്നു. അകത്തുനിന്നും ശരിക്കും നോക്കും. വിഭശിയാണെങ്കിൽ സ്വയം ശരിക്കും മനസ്സിലാക്കും. മൂന്നാമതെന്താണ് സംഭവിച്ചത്? നാലഞ്ച് സാധകർ കൂടെയുണ്ട്. മനുഷ്യൻ മറ്റൊരു ഭ്രാന്ത് കൂടി കാണിക്കാറുണ്ട്. തൻ്റെ നല്ല സുന്ദരമായ മൂർത്തിയുണ്ടാക്കി സ്വന്തം മനോമന്ദിരത്തിൽ പ്രതിഷ്ഠിക്കും. അതിനോട് ആസക്തിയുണ്ടാകും. ഇതുതന്നെ വളരെ വലിയ മൂഢതയാണ്, ഭ്രാന്താണ്. ഇതിനേക്കാളും വലിയ മൂഢതയും കൂടെ ചെയ്യാറുണ്ട്. നമ്മുടെ മൂർത്തിയുണ്ടാക്കി മറ്റുള്ളവരുടെ മനസ്സിലും സ്ഥാപിക്കും. ഗോയങ്ക, അങ്ങനെയുള്ള ഗോയങ്ക. ആരെ കണ്ടാലും അയാളുടെ മനസ്സിൽ നമ്മുടെ ഇമേജ് വളരെ നല്ലതായിരിക്കണം. ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ മനസ്സിൽ സ്ഥാപിക്കും. അതിനുവേണ്ടി എത്ര നാടകം കളിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എത്ര തമാശ കാണിക്കേണ്ടി വന്നാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ആളുകളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയാൽ മതി. ഗോയങ്ക വളരെ സന്ത്, ഗോയങ്ക വിഭജനയുടെ ആചാര്യൻ, അങ്ങനെ അങ്ങനെ മൂന്നാമത് എന്തു പറ്റി? മൂന്നാമത് അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ കണ്ണുപൊട്ടനാണോ, കണ്ടുകൂടെ? അപ്പോൾ എൻ്റെ കൂടെ നാല് സാധകരുമുണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിച്ചിരുന്ന മൂർത്തികളിൽ, ഓരോരുത്തരിലും സ്ഥാപിച്ചിരുന്ന ഇമേജുകളിൽ എനിക്ക് ആസക്തിയുണ്ടായിരുന്നു. നേരത്തെ ഒരു മൂർത്തി ഉള്ളിൽ സ്ഥാപിച്ചിരുന്നതിൻ്റെ ഭംഗി കെട്ടു, ഉടഞ്ഞു, വലിയ ദുഃഖമായി. ഇപ്പോൾ ഈ അഞ്ച് മൂർത്തികൾ ഒരുമിച്ച് മോശമായി, ഉടഞ്ഞു. എൻ്റെ സാധകർ കണ്ടു, ഞങ്ങളോട് പറയും, ജാഗരൂകരാകുക, ജാഗരൂകരാകുക, സ്വയം നോക്ക്, തട്ടിയില്ലേ, വഴക്ക് കിട്ടിയില്ലേ. അവരിൽ സ്ഥാപിച്ചിരുന്ന മൂർത്തി ഉടഞ്ഞു, വലിയ ദുഃഖമായി, അഞ്ചിരട്ടി ദുഃഖം. അഞ്ചാളുകളുടെ മനസ്സിൽ മൂർത്തി സ്ഥാപിച്ചിരുന്നു. മനുഷ്യർ പറയും, എന്നെ ആരും കാണാതെ നാല് അനാവശ്യം പറയണമെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല, സഹിച്ചോളാം. നൂറാളുകളുടെ മുൻപിൽ നിറഞ്ഞ സഭയിൽ വെച്ച് അനാവശ്യം പറയുക, എന്താണ് വ്യത്യാസം? വഴക്ക് വഴക്കല്ലേ, നിനക്കൊറ്റയ്ക്ക് തന്നാലും നൂറാളുകളുടെ ഇടയിൽ തന്നാലും എന്താണ് വ്യത്യാസം? നല്ല വിഭശിയാണെങ്കിൽ മനസ്സിലാകും എന്താണ് വ്യത്യാസമുണ്ടായത്. ഈ നൂറാളുകളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഇമേജ് ഉടഞ്ഞില്ലേ? നൂറാളുകൾ അറിഞ്ഞു ഇയാളിൽ ദോഷമുണ്ട്, അതുകൊണ്ടാണ് വഴക്ക് കേൾക്കേണ്ടി വന്നത് എന്ന്. വലിയ ദുഃഖമായി. ഈ ഭ്രാന്താണ് മൂന്നാമത്. നാലാമത് എന്താണ് ഉണ്ടായത്? എല്ലാ മനുഷ്യരും ഞാൻ ഞാൻ എന്ന് പറഞ്ഞ് മൂർത്തി സ്ഥാപിക്കും. അതുകൂടാതെ മറ്റൊരു മൂർത്തി കൂടി സ്ഥാപിക്കും. ഞാനെന്നത് കുറച്ചുകൂടി വർദ്ധിച്ച് എൻ്റെ എൻ്റെ എന്നാകും. ഇതെൻ്റെ മകൻ, ഇതെൻ്റെ മകൾ, എൻ്റെ പത്നി, എൻ്റെ സഹോദരൻ, എൻ്റെ ഇന്നയാൾ, എൻ്റെ 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 എന്ന് പറയുന്ന മൂർത്തി ഉണ്ടാക്കും. വളരെ ഭംഗിയുള്ള മൂർത്തിയായിരിക്കും. എൻ്റെ മകൻ, അങ്ങനെ മകൻ, വിവശനാവാദിയായിരിക്കും, വലിയ ധർമ്മവാദിയായിരിക്കും. എൻ്റെ മകൻ, ഞാൻ വൃദ്ധനാകുമ്പോൾ ഒരുപാട് ശുശ്രൂഷ ചെയ്യും. പറയും, അച്ഛൻ റിട്ടയറായില്ലേ, ഞങ്ങളിനി നോക്കിക്കൊള്ളാം, ഞങ്ങളെല്ലാവരും അങ്ങയെ നോക്കിക്കൊള്ളാം. എൻ്റെ മകൻ, എൻ്റെ മകൻ, ആ മകനോട് വലിയ ആസക്തി ജനിപ്പിച്ചു, അവൻ ഇമേജ് ഉണ്ടാക്കി. ആ മകനിപ്പോൾ ശകാരിക്കുന്നു, കണ്ണുപൊട്ടനാണോ, കണ്ടുകൂടെ? നാലാമത്തെ പ്രാവശ്യം സംജ്ഞ പറഞ്ഞു, ഈ ശകാരം നിങ്ങളുടെ മകനാണ് തന്നത്. എൻ്റെ മകൻ എന്നെ കണ്ണുപൊട്ടനെന്ന് വിളിച്ചു. അറിയാതെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇത്രയും ദുഃഖമുണ്ടാകുകയില്ലായിരുന്നു. ഇവനെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. വിവസനയുടെ മാർഗത്തിലൂടെ മുന്നേറുമ്പോൾ കൂടുതൽ നല്ലതുപോലെ മനസ്സിലാകും, നല്ലതുപോലെ വ്യക്തമാകും. എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നവരോടൊന്നും എനിക്ക് സ്നേഹമില്ല. ചതിയാണ്. ഇതെൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ പത്നിയാണ്. ഞാനിവരെ ഒരുപാട് സ്നേഹിക്കുന്നു. എല്ലാം കളവാണ്. എനിക്കെന്നോട് മാത്രമാണ് സ്നേഹം. ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളെയാണ്, എൻ്റെ ആഗ്രഹങ്ങളെയാണ് സ്നേഹിക്കുന്നത്, എൻ്റെ മോഹങ്ങളെ സ്നേഹിക്കുന്നു. ഒരു വ്യക്തി പുത്രനായാലും പതിയായാലും പത്നിയായാലും സഹോദരനായാലും എൻ്റെ ആഗ്രഹപൂർത്തിക്ക് സഹായകമാകുമെങ്കിൽ, എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് സഹായകമാകുമെങ്കിൽ എനിക്കയാൾ പ്രിയമുള്ളവനാകുന്നു. അതേ വ്യക്തി എൻ്റേത് എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹിച്ചത് എൻ്റെ സ്വപ്നങ്ങളെ തകർക്കുന്നവനായാൽ സ്നേഹം മുഴുവനും തീർന്നു. ഭഗവാന്റെ ജീവിതകാലത്തെ ഒരു സംഭവം. നാട്ടിലെ രാജാവ് പ്രസേനജിത്ത് ഭഗവാന്റെ സമ്പർക്കത്തിലെത്തി. ധർമ്മവുമായി ബന്ധപ്പെട്ടു, വിവശനയുമായി ബന്ധപ്പെട്ടു. നല്ലതുപോലെ വിവശന ചെയ്തു തുടങ്ങി. വീട്ടിലെ ഒരു വ്യക്തി വിവശനയ്ക്ക് പോയാൽ സാവധാനം വീട്ടിലെ എല്ലാ അംഗങ്ങളും വിവശനയ്ക്ക് പോകും. ഇത് ധർമ്മത്തിൻ്റെ നിയമമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളും വിവശികളായി. അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷി മല്ലികയും നല്ല വിവശന സാധകയായി തീർന്നു. രണ്ടുപേരും കൊട്ടാരത്തിലെ ഒരു മുറി ധ്യാനകക്ഷമാക്കിയിരുന്നിടത്ത് ഇരുന്ന് ധ്യാനിക്കുകയായിരുന്നു. അവിടെയാണ് ഇരുവരും എന്നും ധ്യാനിച്ചിരുന്നത്. വളരെ മുന്നേറിയിരുന്നു. ഒരു ദിവസം ധ്യാനത്തിൽ നിന്നും എഴുന്നേറ്റ രാജാവ് പത്നി മല്ലികയോട് ചോദിച്ചു, ഇന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യമുണർന്നു, എനിക്കേറ്റവും പ്രിയം ആരെയാണ്? ഇതും തോന്നി, നിനക്കേറ്റവും പ്രിയം ആരെയാണെന്നും അറിയണം. പറയൂ, നിനക്കേറ്റവും ഇഷ്ടം ആരെയാണ്? മല്ലിക പറഞ്ഞു, വളരെ വിചിത്രമാണ്, എൻ്റെ മനസ്സിലും ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതേ പ്രശ്നമുദിച്ചിരുന്നു. എനിക്ക് മനസ്സിലായി, എന്നെ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയം, എനിക്കേറ്റവും ഇഷ്ടം എന്നോട് തന്നെയാണ്. ഇതാണ് സത്യം. അയാൾ വിഭശ്യ സാധകനല്ലായിരുന്നെങ്കിൽ ഇവളുടെ തലവെട്ടുവാൻ പറഞ്ഞേനെ. ഇത്ര സ്വാർത്ഥിയായ റാണി പറയുന്നു, തന്നോട് തന്നെയാണ് പ്രിയം, എന്നോടിഷ്ടമില്ല. വിഭശ്യ സാധകനായ അദ്ദേഹം പറഞ്ഞു, ഇതേ ഉത്തരമാണ് എനിക്കും തോന്നിയത്. എൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് പ്രിയപ്പെട്ടവനെന്ന് മനസ്സിലായി. ബാക്കി എല്ലാവരും എൻ്റെ സ്വപ്നത്തിൽ സഹായകരാകുന്നു, അതുകൊണ്ട് പ്രിയരാണ്, അല്ലെങ്കിൽ പ്രിയരല്ല. രണ്ടുപേരും ഭഗവാൻ ബുദ്ധൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മഹാരാജാവേ, ഇന്ന് ധ്യാനത്തിനു ശേഷം ഇപ്രകാരമൊരു വാർത്താലാപമുണ്ടായി. ഭഗവാൻ പറഞ്ഞു, സാധു സാധു സാധു, നിങ്ങൾക്ക് മംഗളമായി. മനുഷ്യൻ അന്തർമുഖിയായി ഈ സത്യം, താൻ എത്രമാത്രം ആത്മകേന്ദ്രീകൃതനാണ്, സ്വകേന്ദ്രീകൃതനാണ്. ജീവിതത്തിൽ എനിക്ക് എന്നോടല്ലാതെ ആരോടും സ്നേഹമില്ല. എനിക്കെൻ്റെ മോഹങ്ങളോടല്ലാതെ, എൻ്റെ തൃഷ്ണകളോടല്ലാതെ, എൻ്റെ കാമനകളോടല്ലാതെ മറ്റൊന്നിനോടും സ്നേഹമില്ല എന്ന് വ്യക്തമാകുന്ന ദിവസം ആത്മകേന്ദ്രീകൃതമായ ജീവിതം തകരുവാൻ തുടങ്ങും. ആത്മഭാവം അനാത്മഭാവത്തിലേക്ക് മാറിത്തുടങ്ങും. അഹങ്കാരം പോയ നിരഹങ്കാരമെന്ന അവസ്ഥ വരും. ആദ്യം ഈ സത്യത്തെ സ്വീകരിക്കട്ടെ, അനുഭവത്തിലൂടെ അറിയട്ടെ. വെറും ബുദ്ധി കൊണ്ട് സ്വീകരിച്ചാലായില്ല, ഉള്ളിൽ നോക്കി നോക്കിയാണ് ഇങ്ങനെയായത്. ആ പുത്രനോട് ഇത്ര ഗഹനമായ ആസക്തി, എന്ത് കാര്യത്തിൽ? ഇവനെൻ്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്നതിൽ സഹായകമാകും എന്ന ആസക്തി. ഒരമ്മ പുത്രൻ ജനിക്കുമ്പോൾ മുതൽ സ്വപ്നം കണ്ടു തുടങ്ങും, എൻ്റെ പുത്രൻ, എൻ്റെ പുത്രൻ. വളരെ അനുസരണയുള്ളവൻ, വിനയമുള്ളവനായിരിക്കും, വലിയ ധർമ്മവാനായിരിക്കും. അന്വേഷിച്ചുകൊണ്ടുവരുന്ന ഭാര്യയും അതേപോലെ ധർമ്മവതിയായിരിക്കും. വളരെ നല്ല പത്നിയെ കൊണ്ടുവരും, കൽപ്പനയാണ്. അതിനോട് ആസക്തി, അതിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. 25 വർഷത്തിന് ശേഷം ശരിക്കും ഭാര്യയെ കൊണ്ടുവന്നു. ഭാര്യയാണെങ്കിലോ തലമുടിക്കുത്തിന് പിടിച്ച് ചൂലും കൊണ്ട് കാര്യം പറയുന്നവൾ. അവളുടെ എല്ലാ സ്വപ്നവും തകർന്നില്ലേ? വധു ഇങ്ങനെയായിരിക്കണം. എല്ലാ സ്വപ്നങ്ങളും തകർന്ന അവരുടെ കരച്ചിലിനെവിടെ അതിര്? അതേപോലെ ആ വധുവും ചെറുപ്പം മുതലേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മുതൽ വലുതാകുമ്പോൾ അന്യവീട്ടിൽ പോകും, അവിടെ ഇന്നതൊക്കെ ഉണ്ടാകും, ഇതുണ്ടാകും, അതുണ്ടാകും, ഒരമ്മയുണ്ടാകും, ഈ അമ്മയെക്കാളും കൂടുതൽ സ്നേഹം തരുന്ന. അങ്ങനെ പാവം വന്നപ്പോഴോ കാളി കങ്കാളിയായ അമ്മ, ശകാരം കൂടാതെ വർത്തമാനമേ പറയാത്ത അമ്മ, അവളുടെ സ്വപ്നങ്ങളും തകർന്നില്ലേ? ഈ സ്വപ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ആരാണ്? നമ്മൾ നമുക്കുള്ള സ്വപ്നങ്ങൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനോട് ആസക്തിയുമുണ്ടാക്കുന്നു, ഇമേജ് ഉടയുമ്പോൾ വ്യാകുലരാകുന്നു. ആരാണ് കാരണക്കാരൻ? നമ്മുടെ എല്ലാ ആസക്തിയും നമ്മോട് തന്നെ, നമ്മളുടെ ആഗ്രഹങ്ങളോട്. അത് മുഴുവനാകുന്നില്ല, നമ്മൾ വ്യാകുലരാകുന്നു. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നു ഈ മക്കൾ വലുതാകുമ്പോൾ നമ്മളെ നല്ലതുപോലെ നോക്കും. മകനും മകളും സ്വപ്നം കാണുന്നു, ഈ വൃദ്ധരിൽ നിന്നും മോചനം വേണം. വലുതായി നമ്മുടെ കാലം നുറയ്ക്കുമ്പോൾ സിനിമകളിലൊക്കെ ഇതല്ലേ കണ്ടുവരുന്നത്, കേട്ടുവരുന്നത്? ഒരു നല്ല ബംഗ്ലാവ് ഉണ്ടാക്കും, നമ്മുടെ സ്വന്തം വീട് വച്ച് ഈ വൃദ്ധരെ വിട്ട് നല്ല ശാന്തമായി ജീവിക്കാം. അവരവരുടെ സ്വപ്നം കാണുകയാണ്. രണ്ടുപേരുടെയും സ്വപ്നം എവിടെ മുഴുവനാകാൻ? പരസ്പരം സ്വപ്നങ്ങൾ തകരുമ്പോൾ ദുഃഖമുണ്ടാകും. രണ്ട് സഹോദരന്മാരുണ്ട്, രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ ഒരേ ദിശയിലാണെങ്കിൽ വലിയ സ്നേഹമായിരിക്കും. രണ്ട് വ്യത്യസ്ത ദിശകളിലാകുമ്പോൾ ഒരാളുടെ ഇങ്ങോട്ടുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ മറ്റേയാളുടെ അങ്ങോട്ടുള്ളത് തകരും. സഹോദരന്മാരുടെ സ്നേഹമെല്ലാം തീർന്നു, രണ്ടുപേരും ശത്രുക്കളായി. ഇതെല്ലാം എന്തുകൊണ്ടാണ്? സ്നേഹം സഹോദരനോടല്ല, പുത്രനോടല്ല, പുത്രവധുവിനോടല്ല, അച്ഛനോടല്ല, അമ്മയോടല്ല. സ്നേഹം സ്വന്തം സ്വപ്നങ്ങളോടാണ്, ആഗ്രഹങ്ങളോടാണ്. ഈ കാര്യം വിവശ്യസാധകർ വളരെ വേഗം മനസ്സിലാക്കും, കാണും. കാണുവാൻ തുടങ്ങുമ്പോൾ അവരുടെ നന്മയ്ക്കുള്ള വഴിയും തുറക്കും. കാരണം, അയാൾ സ്വന്തം ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കും. എൻ്റെ ദുഃഖത്തിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്. അങ്ങനെ മനസ്സിലാകുമ്പോൾ ശരിക്കും വ്യക്തമാകും. നാലാമത്തെ പ്രാവശ്യം കൂടുതൽ വ്യാകുലതയുണ്ടാകുവാൻ കാരണം, ഞാൻ എൻ്റെ മകനെക്കുറിച്ച് വളരെയധികം സ്വപ്നങ്ങൾ ചുരുക്കൂട്ടിയിരുന്നു. അറിവില്ലാത്ത ഒരാളാണ് വഴക്ക് പറഞ്ഞിരുന്നതെങ്കിൽ ദുഃഖമുണ്ടാകുമായിരുന്നു. എങ്കിലും ഇത്രയും ഉണ്ടാകുമായിരുന്നില്ല. കാരണം, അപരിചിതരെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇയാളെന്നെ ഭാവിയിൽ നോക്കും, ശുശ്രൂഷിക്കും എന്നൊന്നും തെല്ലുമില്ലായിരുന്നു. എന്നാൽ ഈ മകനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇവൻ വലുതാകുമ്പോൾ എൻ്റെ സേവ ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. എന്നാൽ അവനാണെങ്കിൽ തികച്ചും എതിരും. വലിയ ദുഃഖമായി. അഞ്ചാമത്തെ പ്രാവശ്യം ഇതിലും കൂടുതൽ ദുഃഖമുണ്ടാകുവാൻ കാരണമെന്താണ്? അതും മനസ്സിലാക്കാം. മറ്റൊരു ഭ്രാന്തും കൂടി നമ്മൾ ചെയ്യാറുണ്ട്. എൻ്റെ 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 എന്ന് പറഞ്ഞ് അവൻ്റെ മൂർത്തി എൻ്റെ മനസ്സിൽ സ്ഥാപിക്കും. അതുകൂടാതെ മറ്റുള്ളവരുടെ മനസ്സിലും സ്ഥാപിക്കും. അറിയാം ഇവനിൽ പല കുറ്റങ്ങളുമുണ്ട്. എന്നാലും പറയും, എൻ്റെ മകൻ, എന്തു പറയാൻ, അങ്ങനെ അനുസരിക്കുന്നവൻ, അങ്ങനെ വിവശി, അങ്ങനെ അങ്ങനെ. ഇയാളുടെ മനസ്സിൽ, ഇയാളുടെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ സ്ഥാപിച്ചിരിക്കുകയാണ്, എൻ്റെ പുത്രൻ, എൻ്റെ പത്നി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഇന്നയാൾ, അങ്ങനെയുള്ള ആ മകൻ. അവൻ്റെ ഇമേജ് ഈ സാധകരുടെ മനസ്സിൽ സ്ഥാപിച്ചിരിക്കുന്നത് വർഷങ്ങളോളം. എന്നാൽ ഇപ്പോൾ ആ അഞ്ച് മൂർത്തികളും ഉടഞ്ഞില്ലേ? ആ പുത്രൻ ഇവരുടെ മുന്നിൽ നിന്നെ ശകാരിക്കുന്നു. നീ എൻ്റെ മകനല്ലേ? വീട്ടിൽ വച്ചാണ് ശകാരിച്ചതെങ്കിൽ വേണ്ടില്ല. ഇവരുടെ മുൻപിൽ വച്ച് ശകാരിച്ചില്ലേ? ബോധമില്ലല്ലോ. വീട്ടിൽ വച്ചായാലും വെളിയിൽ വച്ചായാലും എന്ത് വ്യത്യാസം? നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? അത് നോക്ക്, നീ നിന്റെ ഉള്ളിൽ മൂർത്തിയുണ്ടാക്കിയില്ലേ? ആ ചിത്രകാരൻ ചിത്രമുണ്ടാക്കി, അതിൽ ഭ്രാന്തനായതുപോലെ. അതേപോലെ തന്നെ നമ്മൾ മൂർത്തീകാരന്മാർ മൂർത്തിയുണ്ടാക്കി ഭ്രാന്ത് പിടിക്കുന്നു. ഈ കാര്യം വിപശ്യ സാധകർക്ക് എത്ര വേഗം മനസ്സിലാകുന്നുവോ അത്രയും വേഗം നന്മയുടെ മാർഗത്തിലായി ഈ സംവേദനകളുടെ കളിയും കളിച്ച് കടന്നുപോയാൽ സുഖതമായി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ദുഃഖതമായി കരഞ്ഞും തുടങ്ങി എന്നാൽ ജീവിതം മുഴുവനും സാധന ചെയ്താലും അതുകൊണ്ട് ലാഭമൊന്നും ലഭിക്കുകയില്ല. സുഖതമായാലും ദുഃഖതമായാലും എനിക്ക് സാക്ഷീഭാവത്തിൽ നോക്കിയാൽ മാത്രം മതി എന്നാണെങ്കിൽ എല്ലാ രഹസ്യങ്ങളും തുറക്കും. ഇത് നോക്ക്, പരമാണുക്കളുടെ കൂട്ടം, ചിത്തത്തിൻ്റെ നാല് ഖണ്ഡങ്ങൾ. ഇത് വിജ്ഞാനമാണ്, അറിയുന്ന ജോലി ചെയ്യുന്നു. ഇത് സംജ്ഞയാണ്, തിരിച്ചറിയുന്ന ജോലി, വിലയിരുത്തുന്ന ജോലി ചെയ്യുന്നു. വേദന സംവേദനാശീലമാകുന്ന ജോലി ചെയ്യുന്നു. ഈ സംസ്കാരം പ്രതിക്രിയ ചെയ്യുന്ന ജോലി ചെയ്യുന്നു. നോക്ക്, ഇതിൻ്റെ പ്രഭാവം ശരീരത്തിൽ എങ്ങനെ വരുന്നു, എങ്ങനെ സംവേദനയുണ്ടാകുന്നു, അതെങ്ങനെ നമ്മളെ പ്രഭാവിതരാക്കുന്നു. ആ സംവേദനകൾ മൂലം വികാരങ്ങൾ കൂടുതൽ ജനിക്കുകയാണ്. സംവേദനകൾ കൂടുന്നു, വികാരങ്ങൾ കൂടുന്നു, വികാരങ്ങൾ കൂടുന്നു, സംവേദനകൾ കൂടുന്നു. എല്ലാ പ്രപഞ്ചവും മനസ്സിലാകാൻ തുടങ്ങും. ഇപ്പോൾ സംവേദന വന്നാലും വികാരം കൂടുന്നില്ല. സാക്ഷീഭാവത്തിൽ നോക്കുന്നു, സംവേദന തലയിൽ കയറാതെ നോക്കുന്നു, വികാരങ്ങൾ തലയിൽ കയറാതെ സ്വയം സമാപ്തമാകുന്നു, രണ്ടും ദുർബലമായി സമാപ്തമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം സഫലമാകണമെങ്കിൽ നമ്മൾ വിപശന ശരിക്കും ചെയ്യണം. ശരിക്കും ചെയ്യുകയെന്നാൽ നമ്മൾ ഭോക്താഭാവത്തിൽ നിന്നും മുക്തരായി ദൃഷ്ടാഭാവത്തിൽ സ്ഥാപിതമാകുക. അതിൻ്റെ അനിത്യ സ്വഭാവത്തെ മനസ്സിലാക്കുക അനിവാര്യമാണ്. ഈ വികാരമുണർത്തുക അനിത്യമാണ്. എത്ര നേരം നിലനിൽക്കും എന്ന് നോക്കാം. എത്ര നേരം നിൽക്കും? ഇങ്ങനെ അതിൽ പുഷ്ടമായി സ്വന്തം സ്വഭാവം മാറ്റുന്ന ജോലിയായിരിക്കും. അപ്പോൾ വിപശന വലിയ നന്മയുള്ളവനായി, വലിയ മംഗളകാരിയായി. ഈ വികാരങ്ങളെല്ലാം നമ്മുടെ മുക്തിയുടെ മാർഗത്തിലേക്കുള്ള ബാധകളാണ്. കുറ്റങ്ങളെല്ലാം അകലാതെ എങ്ങനെ മുക്തമാകും? നമ്മളെ ആരാണ് കെട്ടിയിട്ടിരിക്കുന്നത്? ആരാണ് ചങ്ങല മുറുക്കിയിരിക്കുന്നത്? നമ്മൾ വികാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വികാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടിടത്തോളം നമ്മൾ ബന്ധനസ്ഥരാണ്. ഭവ ഭവ ഇതുപോലെ കെട്ടിൽപ്പെട്ടിരിക്കും. ഒരു ജന്മത്തിനു ശേഷം അടുത്തത്, എല്ലാ ജന്മവും വ്യാകുലത തന്നെ വ്യാകുലത. ഈ ദുർഗുണങ്ങളെല്ലാം കളഞ്ഞു പോകണം. ചിത്തം നിർമ്മലമായിത്തീരണം. സന്തുഗുണങ്ങൾ നിറഞ്ഞു വരണം. അപ്പോൾ ഈ സന്തുഗുണങ്ങൾ നമ്മളെ ഭവസാഗരം കടത്തുവാൻ സഹായകമാകും. പത്തുപ്രകാരത്തിലുള്ള സദ്ഗുണങ്ങളുണ്ട്. പഴയ ഭാഷയിൽ പാരമി എന്ന് പറയുമായിരുന്നു. പുണ്യപാരമികൾ, നമ്മുടെ ചിത്തത്തെ പുനീതമാക്കുന്നവ, അതിനെ പുണ്യമെന്ന് പറയും. ചിത്തത്തെ പുനീതമാക്കുന്ന പത്ത് കാര്യങ്ങൾ നമ്മളെ ഭവസാഗരം കടക്കുവാൻ സഹായിക്കുന്നവ, അവയെ പാരമിതകൾ എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കണം, ഉപയോഗപ്പെടും. മുന്നോട്ട് പോകുമ്പോൾ ഓരോ പാരമിയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നല്ലതുപോലെ മനസ്സിലാക്കാം. ഒരു പാരമിയാണ് നിക്കമ്മാ പാരമി, നിഷ്ക്രമണ പാരമി. അന്തിമ അവസ്ഥ വരെ എത്തണം എന്ന ആഗ്രഹമുള്ളവർക്ക് നിഷ്ക്രമണം ചെയ്തേ മതിയാകൂ. വീടുപേക്ഷിച്ച് സന്യാസിയായി, സന്യാസിനിയായി അർഹതാവസ്ഥയിലെത്തും. എന്നാൽ നമ്മൾ ഗൃഹസ്ഥരാണ്. നമ്മളിപ്പോൾ വീടുപേക്ഷിക്കുവാൻ സാധിക്കുന്ന അവസ്ഥയിലല്ല. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇപ്പോൾ അതിന് തയ്യാറല്ല. അപ്പോൾ നമ്മുടെ ഈ പാരമി എങ്ങനെ പൂർണ്ണമാകും? പണ്ടുള്ളവർ ഇതിനു വേണ്ടി ഒരു മാർഗം കണ്ടുപിടിച്ചു. അന്നെല്ലാം വലിയ ശിബിരങ്ങളായിരുന്നു. ഏഴാഴ്ചകളുള്ള ശിബിരം. ഇന്നത്തെ ധൃതിപിടിച്ചുള്ള ജീവിതമില്ല. ഏഴാഴ്ച കുറച്ച് ഒരു മാസമാക്കി. കുറച്ച് ഫലമുണ്ടായി, ജോലി ചെയ്തു. 20 ദിവസമാക്കി, 15 ആക്കി, 10 ദിവസമാക്കി. 10-ൽ നിന്നും കുറച്ച് 7 ആക്കി നോക്കി. പക്ഷേ ഒരു ഫലവും കണ്ടില്ല. അങ്ങനെ കുറഞ്ഞത് 10 ദിവസമെന്ന് നിയമമാക്കി. കൂടുതൽ സമയത്തേക്ക് എങ്കിൽ നല്ല കാര്യം. കുറഞ്ഞത് 10 ദിവസത്തേക്ക് വീടുപേക്ഷിച്ചു. നിഷ്ക്രമണ പാരമി പൂർണ്ണമാകുകയല്ലേ? തല മൊട്ടയടിച്ചില്ല, വസ്ത്രങ്ങൾ നിറം മാറ്റിയില്ല. എന്നാലും ഭിക്ഷുവെപ്പോലെ ജീവിക്കുവാനാണ് വന്നത്. ഭിക്ഷുവിൻ്റെ ജീവിതം എന്നാലെന്താണ്? ഞാൻ എൻ്റേത് എന്ന് പറയുവാനൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചു വന്നു. ഇവിടെ വരുമ്പോൾ ഈ കെട്ടിടം എൻ്റേതല്ല, ആഹാരം എൻ്റേതല്ല, എൻ്റേതൊന്നുമില്ല. തൻ്റെ അഹങ്കാരത്തെ ഉരുകിത്തീരുമ്പോൾ മുക്താവസ്ഥയെന്നാൽ അഹമൊട്ടുമില്ലാത്ത അവസ്ഥ. ആത്മഭാവം പൂർണ്ണമായും സമാപിച്ചു, അനാത്മഭാവത്തിൽ സ്ഥാപിതമാകുന്നു. ഞാൻ വീടുപേക്ഷിച്ച് സന്യാസിയാകുമ്പോൾ ആഹാരവും മറ്റുള്ളവർ തരുന്നതാണ് ഭക്ഷിക്കുന്നത്. കയ്യിൽ പാത്രവുമായി ഭിക്ഷാന്തേഹി എന്നാകുമ്പോൾ അഹം നശിക്കുകയല്ലേ? എങ്ങനെ അഹമുണ്ടാകും? ഈ അഹം അകലുവാൻ നിഷ്ക്രമണപാരമി കുറേശ്ശെ കുറേശ്ശെ വളരുവാൻ 10 ദിവസത്തെ ശിബിരത്തിൽ ആളുകൾ വരുന്നു. മറ്റുള്ളവർ നൽകുന്ന ഭക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നത്. അയാൾക്ക് തൻ്റേതായി ഒന്നുമില്ല. ഇവിടെ 10 ദിവസം താമസിക്കുമ്പോൾ ആരോ ദാനം തന്ന ആഹാരം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ താമസിക്കുന്നതിനും ഉണ്ണുന്നതിനും കുടിക്കുന്നതിനും ഇവിടെ ധർമ്മം പഠിപ്പിക്കുന്നതിനുള്ള ചാർജ് ആരെന്ത് നൽകാൻ? അത് വേണ്ട. എന്നാലും താമസിക്കുന്നതിനുള്ള ഇത്രയും പ്രതിഫലം കൊടുത്തേ മതിയാകും. ആഹാരത്തിനുള്ളത് കൊടുക്കേണ്ട. വൈദ്യുതിയുടെ, വെള്ളത്തിൻ്റെ, അതിൻ്റെ ഇതിൻ്റെയെല്ലാം വേണം. 10 ദിവസത്തേക്ക് ഇത്രയും തന്നെ മതിയാകൂ. 10 ദിവസത്തേക്ക് ഇത്രയും തന്നെ മതിയാകൂ എന്നാൽ അത് ഹോട്ടലായില്ലേ? ഹോട്ടലിലെ പണം കൊടുക്കുന്നു. അപ്പോൾ നിഷ്ക്രമണപാരമി എങ്ങനെയാകും? ഈ പരമ്പരയിൽ ധർമ്മം പഠിപ്പിക്കുന്നതിനും താമസിക്കുന്നതിനും ആഹാരത്തിനുമൊന്നും ചിലവേയില്ല. അതിന് പണം കൊടുക്കുകയാണെങ്കിൽ അഹങ്കാരമുണരും. ഇത്രയും പണം വാങ്ങിയിട്ട് ഇതെങ്ങനത്തെ ആഹാരമാണ് തരുന്നത്? ഉപ്പ് എത്ര കുറവ്, മസാലയുമില്ല. ഇപ്പോഴാണെങ്കിൽ ഭിക്ഷാപാത്രത്തിൽ വീണതെന്തോ അത് കിട്ടി. ഞാൻ ഭിക്ഷുവാണ്, ഭിക്ഷുണിയാണ്. എന്ത് കിട്ടിയോ അതാണ് കഴിക്കേണ്ടത്. സ്വാദിനു വേണ്ടിയല്ല കഴിക്കുന്നത്. 10 ദിവസം ജീവിച്ചിരിക്കണം, ശരീരത്തിന് ആഹാരം വേണം, അതുകൊണ്ട് കഴിക്കുന്നു. ഈ ഭിക്ഷുവിൻ്റെ ഭാവം മനസ്സിൽ വന്നു, ഭിക്ഷുണി എന്ന ഭാവം മനസ്സിൽ വന്നു. നിഷ്ക്രമണപാരമി ശരിയായില്ലേ? വീട്ടിൽ നിന്നും ഇറങ്ങി സന്യാസിയെപ്പോലെ സന്യാസിനിയെപ്പോലെ വേഷം ധരിക്കാതെ ജീവിതം നയിച്ചു. നിഷ്ക്രമണപാരമിയുടെ കുടത്തിൽ ചെറിയ തുള്ളികൾ ശേഖരിച്ചു. ഇങ്ങനെ 10 പാരമിയുടെ കുടങ്ങളുണ്ട്. ഓരോ തുള്ളി വീഴ്ത്തി അവയെല്ലാം നിറയ്ക്കണം. 10 നിറയുമ്പോൾ മുക്തമാകും. നിഷ്ക്രമണപാരമി പൂർണ്ണമാകുവാൻ ഇവിടെ വരുന്നത് സഹായകമായി. 2-ാമത്തേത് ശീലപാരമി. ശീലം വീട്ടിലിരുന്ന് പാലിക്കാം, എന്നാൽ വിഷമങ്ങളുണ്ടാകും. പരിസ്ഥിതി അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം മൂലം ഏതെങ്കിലും ശീലം ഭംഗമാകും. ഇവിടെയാണെങ്കിൽ ചുറ്റുപാടുകളെല്ലാം തപോഭൂമിയുടേതാണ്. പരിപാടികളുടെ ക്രമവും, രാവിലെ 4-4 മുതൽ രാത്രി 9-9.5 വരെ. എവിടെ കളവ് ചെയ്യാൻ, കൊല ഹിംസ ചെയ്യാൻ പോകും? എവിടെ മദ്യമാദകങ്ങൾ ഉപയോഗിക്കും? എവിടെ വ്യഭിചാരത്തിന് പോകും? തെറ്റുപറ്റുന്നെങ്കിൽ അത് കള്ളം പറയുക എന്നതിലായിരിക്കും. പറയുകയാണെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറയും, അല്ലെങ്കിൽ തെല്ലു കുറച്ച് പറയും. മാർഗദർശകൻ ചോദിക്കുമ്പോൾ തലതിരിഞ്ഞ മറുപടി പറയും. ശീലം ഭംഗമായി. അതിനുവേണ്ടി ചുരുങ്ങിയത് പരസ്പരം വർത്തമാനം പറയാതിരിക്കുക. 9 ദിവസം വരെ പൂർണ്ണ മൗനം. 9 ദിവസത്തെ വളരെ നല്ല ശീലമാകില്ലേ? നിഷ്കളങ്കമായ ശീലം. 9 ദിവസം നമ്മൾ യാതൊരു തെറ്റും ചെയ്തില്ല, പാരമി വർദ്ധിച്ചില്ലേ? അങ്ങനെ 10 ദിവസത്തെ ശിബിരത്തിൽ വന്നപ്പോൾ നമ്മുടെ ശീലാപാരമി വർദ്ധിക്കുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചു. ഇനി 3-ാമത്തേത് വീര്യാപാരമി. പഴയ ഭാഷയാണ്, വീരത എന്നാൽ പ്രയത്നം ചെയ്യുക, പുരുഷാർത്ഥം ചെയ്യുക. വീട്ടിലിരുന്നും ആളുകൾ പുരുഷാർത്ഥം ചെയ്യും, പ്രയത്നം ചെയ്യും. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? തൻ്റെ ജീവൻ ജ്ഞാപനത്തിനു വേണ്ടി. ഗൃഹസ്ഥനാണ്, ചെയ്തേ പറ്റൂ. ദോഷമുള്ള കാര്യമല്ല, എന്നാൽ അത് പാരമിയാകുന്നില്ല. നമ്മുടെ ചിത്തത്തെ നിർമ്മലമാക്കുന്നതിനു വേണ്ടി ചെയ്യുന്നു. പുരുഷാർത്ഥം, പ്രയത്നം, അത് പാരമിയാകുന്നു. ഇവിടെ 10 ദിവസവും അതേ ജോലിയാണ് ചെയ്തത്. ശ്വാസത്തെ നോക്കുമ്പോൾ വർത്തമാനകാലത്തിൽ ജീവിക്കുകയാണ്. ഭൂതകാലത്തിൽ നിന്നും മുക്തി, ഭവിഷ്യകാലത്തിൽ നിന്നും മുക്തി. ഈ സമയം യഥാഭൂതം, എങ്ങനെയോ അങ്ങനെ. സംവേദനകളെ നോക്കുകയാണ്. ഭൂതമല്ല, ഭവിഷ്യമല്ല. ഈ സമയം എങ്ങനെയോ അങ്ങനെ നോക്കിയപ്പോൾ രാഗമുണർത്തിയില്ല, ദ്വേഷമുണർത്തിയില്ല. ഈ പ്രയത്നം ചെയ്യുന്നത് അങ്ങനെ ചിത്തത്തെ വർത്തമാനത്തിൽ പ്രതിഷ്ഠിച്ച് അതിൻ്റെ അനിത്യസ്വഭാവം അറിഞ്ഞ് ദുഷ്ടാഭാവത്തിൽ സ്ഥാപിതമാകുവാനാണ്. ഇതിനു വേണ്ടിയുള്ള പ്രയത്നമാണ്. ശരിയായ പ്രയത്നമായി, പരിശ്രമമായി വീരതയുടെ പാരമി സ്വയം വളരുവാൻ തുടങ്ങി. ഇനി പ്രജ്ഞയുടെ പാരമി. ഈ ശ്രുതമയി പ്രജ്ഞ ഇതെവിടെ നിന്നെങ്കിലും പ്രാപ്തമായെന്നിരിക്കും, ഇവിടെ വരേണ്ടതില്ല. ചിന്താമയി പ്രജ്ഞ, കേട്ടിട്ട് വീട്ടിലിരുന്നും ചിന്തിക്കാം, അതാകും. ഈ ഭാവനാമയി പ്രജ്ഞ, അതാണ് പ്രജ്ഞ. ഈ പ്രത്യക്ഷജ്ഞാനം, അതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. സ്വന്തം അനുഭൂതി കൊണ്ട് ഈ 3.5 കൈ നീളമുള്ള ശരീരത്തിലുണ്ടാകുന്ന പ്രത്യക്ഷജ്ഞാനം. 10 ദിവസം ഇതല്ലേ ചെയ്തത്? ഈ പ്രത്യക്ഷജ്ഞാനം ഉണർത്തുകയാണ്, അനുഭൂതിയുടെ ജ്ഞാനം ഉണർത്തുകയാണ്. സ്വന്തം പ്രജ്ഞ, ഭാവനാമയി പ്രജ്ഞ ഉണർത്തുകയാണ്. ഈ പാരമി പൂർണ്ണമാകുകയാണ്. ഇനിയൊരു പാരമിയുണ്ട്, ക്ഷാന്തി. ക്ഷമ, ക്ഷാന്തി എന്നാൽ സഹനശീലത, സഹിഷ്ണുത. ഓരോരുത്തരും വേറെ വേറെ ഇരുന്ന് ധ്യാനിക്കുന്നു. എന്നാലും ഹാളിൽ 100 ആളുകൾ 200 ആളുകളും ഒരുമിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും ധ്യാനിക്കുകയാണ്. ഞാൻ മൂലം മറ്റൊരാളുടെ ധ്യാനം ഭംഗമാകരുതെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ധ്യാനം ഭംഗമാകുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. വലിയ ജാഗരൂകരായിരിക്കും, എന്നാൽ എല്ലാവരും അത്ര ശ്രദ്ധാലുക്കളായിരിക്കുകയില്ല. ഒരാളുടെ എന്തെങ്കിലും പ്രവൃത്തി മൂലം ചിലപ്പോൾ ധ്യാനം ഭംഗമാകും. എന്താളുകളാണിത്? എത്ര ഉറക്കെയാണ് ചുമയ്ക്കുന്നത്? എങ്ങനെ ഏമ്പക്കം വിടുന്നു? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഉള്ളിൽ ദേഷ്യം. ഉടനെ ബോധം വരും, ഇവിടെ ദേഷ്യം ഉണർത്താനല്ലോ വന്നത്. പാവം രോഗിയായിരിക്കും, അല്ലെങ്കിൽ അജ്ഞാനിയാണ്. ബോധമില്ല, അയാൾക്കറിയില്ല അയാൾ മറ്റുള്ളവരുടെ തപസ്സിന് ഭംഗം വരുത്തുകയാണെന്ന്. അയാളോട് ദയ തോന്നും, കരുണയുണരും. ക്രോധം എന്തിനാ ഉണർത്തുന്നത്? ക്ഷമയുടെ പാരമി, ശാന്തിയുടെ പാരമി, സഹനശീലതയുടെ പാരമി. ഇതും പൂർണ്ണമാകുന്നതിനുള്ള അവസരം കിട്ടുന്നു. ഇനി സത്യത്തിൻ്റെ പാരമി, യഥാർത്ഥത്തിൻ്റെ പാരമി. മറ്റാരോടും മിണ്ടുന്നില്ല. മിണ്ടുന്നതോ തൻ്റെ മാർഗദർശകനോട്. വളരെ ജാഗ്രതയോടെ പറയുകയുള്ളൂ. ചോദിക്കുന്നതിന് ശരിയായ ഉത്തരം മാത്രം കൊടുക്കും. സത്യത്തിൻ്റെ പാരമിയാണ്. ഈ സത്യപാരമി ഇതിലും ഗഹനമായതാണ്. ഈ മാർഗം പൂർണ്ണമായും സത്യം മാത്രമാണുള്ളത്. ഓരോ അടിവയ്പ്പും സത്യത്തെ ആശ്രയിച്ച് സത്യത്തെ ആശ്രയിച്ച് കൽപ്പനയുടെ ലേശം പോലുമില്ല. ഈ ക്ഷണത്തിൽ പ്രകടമായ സത്യമെന്തോ സ്വയം പ്രകടമായ ആ സത്യത്തിൻ്റെ കൂടെ അടിവച്ചടിവച്ച് മുന്നേറി പരമമായ സത്യത്തിലെത്തുന്നു. ഇപ്രകാരം തൻ്റെ സത്യത്തിൻ്റെ പാരമി വർദ്ധിക്കുവാൻ സഹായകമാകുന്ന സത്യപാരമി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനി അധിഷ്ഠാന പാരമി ദൃഢനിശ്ചയം ചെയ്യുന്നു. സ്വന്തം മനോബലം വർദ്ധിപ്പിക്കുവാൻ വളരെ ആവശ്യമാണ്. വന്ന ഉടനെ പഞ്ചശീലം പാലിക്കുമെന്ന നിശ്ചയം. എന്തുതന്നെയായാലും ഇവിടെ താമസിക്കുമ്പോൾ ഈ അഞ്ച് ശീലവും കഠിനമായി പാലിക്കും എന്ന് നിശ്ചയിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ 9 ദിവസം മൗനമായിരിക്കണമെന്ന് പറയുന്നു. ദൃഢനിശ്ചയം ചെയ്യുന്നു, മൗനമായിരിക്കും. 9 ദിവസത്തോളം തൻ്റെ കൂട്ടുകാരോടൊന്നും മിണ്ടുകയില്ല. ഈ അധിഷ്ഠാനമെന്ന പാരമി വർദ്ധിക്കുന്നു. എത്ര നിയമങ്ങളുണ്ടോ അതെല്ലാം പാലിക്കും, പാലിക്കുകയും ചെയ്യുന്നു. അധിഷ്ഠാന പാരമി വർദ്ധിക്കുന്നു. അതിനുശേഷം 1 മണിക്കൂർ സ്വയം അധിഷ്ഠാനത്തിൽ ഇരുത്തുന്നു. കൈയഴിക്കരുത്, കാലഴിക്കരുത്, കണ്ണു തുറക്കരുത്. എത്ര കരഞ്ഞാലും തുറക്കുന്നില്ല. തുറക്കാതിരിക്കുന്നിടത്തോളം അധിഷ്ഠാന പാരമി പുഷ്ടമാകുന്നു. വലിയ മംഗളകാരിയായി. ഒരു വ്യക്തി ബുദ്ധനാകുന്നെങ്കിൽ, മുക്തനാകണമെങ്കിൽ ഈ പാരമി വളരെ അത്യാവശ്യമാണ്, വളരെ മംഗളകാരിയാണ്. ഈ സിദ്ധാർത്ഥ ഗൗതമനെന്ന വ്യക്തി ബുദ്ധനായപ്പോൾ ബുദ്ധത്വം പ്രാപ്തമായ രാത്രിയിൽ മരത്തിൻ്റെ കീഴിലിരുന്ന് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടായിരുന്നു. ദൃഢസങ്കല്പമായിരുന്നു, അധിഷ്ഠാനം ചെയ്തിരുന്നു. ഞാൻ കൈയഴിക്കുകയില്ല, കാലഴിക്കുകയില്ല, കണ്ണു തുറക്കുകയില്ല, ശരീരം തെല്ലും അനക്കുകയില്ല. ദൃഢനിശ്ചയമായിരുന്നു. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, ബുദ്ധത്വം പ്രാപ്തമായിരിക്കുന്നതുവരെ. എത്ര സമയമെടുക്കുമെന്നറിയില്ല. ബുദ്ധത്വം പ്രാപ്തമാകുന്നതുവരെ ആ അധിഷ്ഠാനത്തിലായിരുന്നു. ഈ പാരമി പക്വമായില്ലെങ്കിൽ ആളുകൾ നിർണയിക്കുകയാണ്, ഞാനും ഇരിക്കും ബുദ്ധനാകുന്നതുവരെ. കാലഴിക്കുകയില്ല, കൈയഴിക്കുകയില്ല, കണ്ണു തുറക്കുകയില്ല. 10 മിനിറ്റായപ്പോഴേക്കും വേദന, പീഠ തുടങ്ങി. പിന്നെ ഇരിക്കാം, ഇപ്പോൾ പോട്ടെ, ഇപ്പോൾ ശരിയല്ല, പിന്നെ ഇരിക്കാം. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഈ പാരമി എത്ര പുഷ്ടമാകുന്നുവോ വളരെ ഉപയോഗമുള്ളതാണ്, നിശ്ചയമായും ഉപയോഗമുള്ളതാണ്. അടുത്ത പാരമി ഉപേക്ഷ. ഉപേക്ഷ എന്നാൽ സമത. ഇതിലും കൂടുതൽ സമതയുടെ ഭാവം മറ്റെങ്ങ് പഠിക്കും? പുറമേയുള്ള സമത, ബുദ്ധിയുടെ തലത്തിലുള്ള സമത ചിന്തിച്ചാളുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നേടുന്നത്? അനുഭൂതിയുടെ തലത്തിൽ സമതയുടെ ഭാവം പഠിക്കുകയാണ്. സുഖത സംവേദന വരുന്നു, അനിത്യമാണ്, ഞാൻ പ്രതിക്രിയ ചെയ്യുകയില്ല. സമതയുടെ ഭാവം വന്നു. ദുഃഖതമായ സംവേദന വന്നു, അനിത്യമാണ്, ഞാൻ പ്രതിക്രിയ ചെയ്യുന്നില്ല. സമതയുടെ ഭാവം വന്നു. എന്തനുഭവമായാലും അതിനോട് പ്രതിക്രിയ ചെയ്യുന്നില്ല. സമതയുടെ ഭാവം വന്നു. ഈ ഉപേക്ഷയുടെ പാരമി പുഷ്ടമായി, വളരെ മംഗളമായി. ഇതാണ് ഈ ചിത്തത്തെ നിർമ്മലമാക്കുന്നത്. ഇനിയൊരു പാരമി, മൈത്രിയുടെ പാരമി. അത് നാളെ പഠിക്കും. അതായത് മനസ്സിൽ മറ്റുള്ളവരോട് മംഗളഭാവം ഉണരുക. മംഗളം ഭവിക്കട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, ആരോടും ദ്വേഷമുണരാതിരിക്കട്ടെ. ദ്വേഷത്തിന് പകരം മൈത്രി ഉണരട്ടെ, കരുണ ഉണരട്ടെ. മൈത്രിയുടെ പാരമി. ഇവിടെ വരാതെയും ആളുകൾക്കതിന് ചെയ്യാം. ദിവസവും വീട്ടിലിരുന്ന് ചിന്തിക്കാം, എല്ലാവർക്കും നല്ലത് വരട്ടെ. തൻ്റെ അയൽക്കാരോടും മൈത്രീഭാവമായിരിക്കണം. അയൽക്കാരെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ മനസ്സിനകത്ത്, അന്തർഭാഗത്ത് അയൽക്കാരുമായി വഴക്കല്ലേ? ഉള്ളിൽ പറയും, നീ പോയി തുലയ്, നിനക്ക് നരകം ലഭിക്കട്ടെ. മേലെ മേലെ, നിനക്ക് നല്ലത് വരട്ടെ, നിനക്ക് നന്മ വരട്ടെ. അകത്തുള്ള മനസ്സ്, അതാണ് അധികം ബലവാൻ, അതാണ് സംസ്കാരമുണ്ടാക്കുന്നത്. ആ സംസ്കാരത്തിൽ മൈത്രിയുടെ അംശം പോലുമില്ല. മേലെ മേലെ ലേപം ചെയ്യുകയാണ് മൈത്രി. കാര്യം സഫലമാകുന്നില്ല. 10-ാം ദിവസം ചിത്തം എത്രമാത്രം നിർമ്മലമായോ, ഇവിടെ 10 ദിവസം എന്തിനായാണോ വന്നത്, ചിത്തം നിർമ്മലമാക്കി 10 ദിവസവും ഈ ജോലി ചെയ്ത് എത്ര നിർമ്മലമായോ, ഇപ്പോൾ മൈത്രി ചെയ്യുവാൻ പഠിക്കും. മംഗളമൈത്രി. നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ. സംവേദനകളുടെ ആധാരത്തിൽ ചെയ്യുകയാണെങ്കിൽ അന്തർമനസ്സിൽ നിന്നും ചെയ്യുകയാണ്. സംവേദനകളെ കൂടാതെ, അറിയാതെ ചിത്തത്തെ നന്നാക്കുന്നതിനുള്ള ജോലി എപ്പോൾ ചെയ്താലും കോൺഷ്യസ് മൈൻഡ് നന്നാക്കാം, അന്തർമനസ്സ് നന്നാകുകയില്ല. സംവേദനകളോടുകൂടെ തൻ്റെ മനസ്സിനെ നന്നാക്കുന്നതിനുള്ള ജോലി ചെയ്താൽ അന്തർമനസ്സ് നന്നായി തുടങ്ങും. കാരണം അന്തർമനസ്സ് ഈ സംവേദനകളുമായി ചേർന്നിരിക്കുന്നതാണ്. ജീവനുള്ളവരെ പ്രതിക്ഷണം ചേർന്നാണിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചെയ്യുവാൻ നാളെ പഠിക്കും. ഈ 9 ദിവസം ചിത്തത്തെ നിർമ്മലമാക്കിയ ജോലി 9 ദിവസം വരെ ശരീരത്തിലെ സംവേദനകളെ അറിയുന്ന ജോലി ചെയ്തില്ല എങ്കിൽ മൈത്രി ശരിക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല. നാളെ ഈ മൈത്രി പഠിച്ചിട്ട് ഈ പാരമിയെയും പുഷ്ടമാക്കുവാൻ സ്വന്തം ബലം ഉപയോഗിക്കും. ഇനിയൊരു പാരമി ദാനത്തിൻ്റേത്. വളരെ മഹത്വപൂർണമായതാണ്, ഗൃഹസ്ഥന് വളരെ ആവശ്യമാണ്. ഗൃഹസ്ഥനാണെങ്കിൽ ആരുടെയും മുൻപിൽ കൈനീട്ടരുത്. അയാൾ പരിശ്രമിച്ച് പ്രയത്നിച്ച് ആത്മാർത്ഥമായും ധനാർജനം ചെയ്യണം. സ്വന്തം ചിലവിനും കുടുംബം പോറ്റുന്നതിനും വേണ്ടി അയാൾ ധനം സമ്പാദിക്കണം. ഭിക്ഷുവാണെങ്കിൽ ധനം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഗൃഹസ്ഥർ ധനമുണ്ടാക്കണം. എന്നാൽ വലിയ വിഷമമുണ്ടായി. പണം സമ്പാദിച്ചു തുടങ്ങിയാൽ അഹങ്കാരം വളരും. ഞാൻ പണമുണ്ടാക്കുന്നു, ഞാനിത്ര സമർത്ഥൻ, ഇത്രം ഇടുക്കൻ, ഞാൻ കാരണമാണ് കാശുണ്ടാകുന്നത്. ബാക്കിയെല്ലാവരും ജോലിയില്ലാത്തവരും ഉപയോഗമില്ലാത്തവരും. ഈ അഹങ്കാരം അഹങ്കാരമായാൽ മുക്തിയുടെ വിപരീത ദിശയിലേക്ക് പോകും. പിന്നെ മുക്തി എങ്ങനെ നേടും? മുക്തി അഹങ്കാരശൂന്യമായ അവസ്ഥയാണ്. ആത്മഭാവം പരിപൂർണമായും സമാപ്തമാകണം, അനാത്മഭാവത്തിൽ സ്ഥാപിതമാകണം. അതിനാണ് മുക്താവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ അഹങ്കാരം ഉണർത്തിക്കൊണ്ടിരിക്കുകയും ഈ പാപത്തിന് എങ്ങനെ മുക്തി കിട്ടും? അതിനുവേണ്ടി നാട്ടിലെ ബുദ്ധിമാന്മാർ ഒരു മാർഗം കണ്ടുപിടിച്ചു. ഗൃഹസ്ഥർ അവരുടെ അഹങ്കാരമകറ്റുവാൻ വേണ്ടി ധനസമ്പാദനത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കണം. കൊടുക്കുമ്പോൾ ചിന്ത മാറും. ഞാൻ ഈ പരിശ്രമം ചെയ്യുന്നത്, പ്രയത്നം ചെയ്യുന്നത് കേവലം എനിക്ക് വേണ്ടിയല്ല. ഈ പണം വരുന്നത് സമൂഹത്തിൽ നിന്നുമാണ്. പകരം ഞാൻ സമൂഹത്തിന് എന്തു കൊടുക്കും? ഈ ഭാവമുണർന്ന് തുടങ്ങിയാൽ അഹങ്കാരം ശമിക്കും. ഉണർന്നാലും കുറയും, അഹങ്കാരം കുറഞ്ഞു വരും. കൊടുക്കുന്ന വിതരണം ചെയ്യുന്നു എന്നുള്ളതിന് പഴയ ഭാഷയിൽ ദാനമെന്നു പറഞ്ഞില്ല, സംവിഭാഗം എന്നാണ് പറയാറുള്ളത്. വിഭാഗം ചെയ്യുന്നു മറ്റുള്ളവരുമായി. ഞാൻ ആർജിക്കുന്ന സമ്പത്തിൽ അധികമധികം ആളുകൾക്ക് എങ്ങനെ നന്മയുണ്ടാകുമെന്ന് ചിന്തിക്കും. 10 ദിവസം ഇവിടെ ഇരുന്നപ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ നന്മയുണ്ടാകുമെന്ന് മനസ്സിലായി. വിശക്കുന്നയാൾക്ക് ആഹാരം കൊടുത്താൽ നല്ല കാര്യം. ഒരു നേരത്തെ വിശപ്പ് ശമിച്ചു, നാളെ വീണ്ടും വിശക്കും. ആഹാരത്തിൻ്റെ ആവശ്യം വീണ്ടും ഉണ്ടാകും. ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താൽ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ദാഹമുണ്ടാകും. ദാഹം എന്നേക്കുമായി ശമിക്കുന്നില്ല. ഇല്ലാത്തവന് വസ്ത്രം കൊടുത്താൽ കുറേ കഴിയുമ്പോൾ വീണ്ടും ആവശ്യം വരും. രോഗിക്ക് മരുന്ന് കൊടുത്താൽ വീണ്ടും രോഗമുണ്ടായേക്കാം. ഇവയെല്ലാം നല്ലതാണ്, ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. ധർമ്മത്തിൽ ഇതൊന്നും വേണ്ടാത്തതല്ല. എന്നാൽ വിവശന ചെയ്ത് ചെയ്ത് ഈ ബോധമുണ്ടാകും.
സബ്ബദാനം ധമ്മദാനം ജനാതി.
എത്ര ദാനം ആർക്ക് ചെയ്താലും അതെല്ലാം നന്മകളാണ്. എന്നാൽ ഈ ദാനങ്ങളെക്കാളെല്ലാം ഉയർന്നതാണ് ധർമ്മദാനം. ഒരാൾക്കെങ്കിലും ശുദ്ധധർമ്മം കിട്ടിയാൽ, ശുദ്ധധർമ്മത്തിൻ്റെ മാർഗം കിട്ടിയാൽ, എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമാകുവാനുള്ള മാർഗം ആ പാപത്തിന് ലഭിച്ചു. ഈ ചെറിയ ദുഃഖങ്ങളെല്ലാം ദൂരെയായാൽ വീണ്ടും ഉണ്ടാകും. ഒന്നു മാറി മറ്റൊന്നു വരും. ഇത് സർവ്വദുഃഖങ്ങളിൽ നിന്നും അകന്ന് ഭവചക്രത്തിൽ നിന്നും മുക്തി നേടും. ഇത്ര വലിയ ദാനം, ഇതിൽ ഞാൻ എങ്ങനെ സഹായകമാകും? 10 ദിവസം ഇവിടെ താമസിക്കുന്നതിനുള്ള ദാനമല്ല കൊടുക്കുന്നത്. ഇവിടെ 10 ദിവസം താമസിക്കുന്നതിലേക്ക് ഇത്ര ചിലവ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ ബില്ലല്ലേ കൊടുത്തത്? വേണ്ട, ഞാനിവിടെ മറ്റാരുടെയോ ദാനത്തിൽ ഭിക്ഷുവിനെപ്പോലെ കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഉണരേണ്ടത് എന്നെപ്പോലെ മറ്റുള്ളവർക്കും ഇതുപോലെയെല്ലാം ലഭിക്കുമാറാകണം. ഈ ബോധമുണരണം. എൻ്റെ കയ്യിലുള്ള പണം ഭാവിയിലെ സാധകർക്ക് വേണ്ടി, ഇതേപോലെ വരുന്നവർക്ക് ഗുണം ലഭിക്കുവാൻ വേണ്ടി ഞാൻ ദാനം ചെയ്യുന്നു. എൻ്റെ കയ്യിൽ കുറച്ചേയുള്ളൂ എങ്കിൽ കുറച്ചു കൊടുക്കും, യാതൊരു എതിരുമില്ല. എന്നാൽ ബോധം ഇതായിരിക്കണം, ഞാൻ സേവ ചെയ്യാം. 10 ദിവസം ആളുകൾ എനിക്ക് സേവ ചെയ്തു, എന്നെ ശുശ്രൂഷിച്ചു, ഞാനും ശ്രമദാനം ചെയ്യാം. ഈ ദാനം പാരമിയാകും, അല്ലെങ്കിൽ പാരമിയാകുകയില്ല. ഈ 10 പാരമികളെയും ഓർമ്മ വയ്ക്കുകയും ഭാവിയിൽ എന്തെങ്കിലും 10 ദിവസത്തെ ശിബിരത്തിൽ വരികയും ചെയ്താൽ ഈ 10 പാരമികളും പുഷ്ടമാകുവാൻ വേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഓരോ തുള്ളി വീതമാണെങ്കിലും ശരി, എല്ലാ കുടത്തിലും 2 തുള്ളികളെങ്കിലും വീഴണം. കുടങ്ങൾ നിറയുമ്പോൾ മുക്തമായിത്തീരും. ഈ അറിവോടെ ജോലി ചെയ്യണം. ധർമ്മം വലിയ മംഗളകാരിയാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൻ്റെ ലാഭമുണ്ടാകുകയില്ല. മനസ്സിലാക്കി അതനുസരിച്ച് നടക്കുവാൻ തുടങ്ങിയാൽ അതിലും വലിയ മംഗളമായ കാര്യമൊന്നുമില്ല, അതിലും വലിയ നന്മയൊന്നുമില്ല. വന്നു, 9 ദിവസം ജോലി ചെയ്തു, നാളെ കൂടി ഇവിടെ താമസിക്കും. നല്ലതുപോലെ ലാഭമെടുക്കണം. ധർമ്മത്തെ നല്ലതുപോലെ മനസ്സിലാക്കണം. സമ്പ്രദായങ്ങളിൽ നിന്നും ഇതിനെ മാറ്റി നിർത്തുക. കർമ്മകാന്ഡങ്ങളിൽ നിന്നും ഇതിനെ അകറ്റി നിർത്തണം. ഇത് പ്രകൃതിയുടെ നിയമമാണ്, വിശ്വവിധാനമാണ്. അങ്ങനെ വിചാരിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ നല്ല മംഗളം ഭവിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും സ്വസ്തി മുക്തി ലഭിക്കട്ടെ. സ്വസ്തി മുക്തി ഭവിക്കട്ടെ. മുക്തി ഭവിക്കട്ടെ.
ഭവത് സവ
mangalam bhavatu sarva mangalam. Phalaho, phalaho.
വേണമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. വീണ്ടും കുറച്ച് സമയം ധ്യാനം ചെയ്യാം. 5 മിനിറ്റ് വിശ്രമിക്കാം.